റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ആത്തിന ഞങ്ങൾക്ക് നീ നൽകേണമേ, ഫിദ്ദുന്യ ദുന്യാവിൽ ഹസനത്തൻ എല്ലാ തരത്തിലുള്ള നന്മകളും, വഫിൽ ആഖിറത്തി ഹസനത്തൻ ആഖിറത്തിലും എല്ലാ തരത്തിലുള്ള നന്മകളും നൽകണമേ, വഖിന അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമേ. ഈ ഒരു ദുആ മാത്രമേ ഈ ഒരു സ്ഥലം റുക്നുൽ യമാനി എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഇവിടുന്ന് തുടങ്ങി രണ്ട് മൂന്ന് ഈ ഒന്ന് രണ്ട് മൂന്നാമത്തെ മൂല മുതൽ അജറലസൂദരുള്ള മൂലയിൽ അതേ ചെല്ലാൻ പാടുന്നു. വഖിന അദാബന്നാർ വരെ ഈ പ്രാർത്ഥന ഖുർആനിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ജീവിതത്തിൽ ഈ റബ്ബന അതിന ഫിദ്ദുനിയ. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാ കൂടുതൽ. അത് മാത്രമേ ഇവിടെ ചെല്ലാവൂ, അതിൽ പെടാത്ത ഒന്നുമില്ല. നമ്മളെ മക്കളെ കാര്യം, നമ്മളെ വീട്ടിന്റെ കാര്യം, നമ്മളെ രോഗം, നമ്മളെ കുടുംബം, മരിച്ചുപോയവര്, അതുപോലെ നമുക്ക് മനസ്സിൽ എന്തൊക്കെയാണോ പഠിച്ചവനോട് പറയാനുള്ളത് അതൊക്കെ അതിൽ പെട്ടു. ദുന്യാവിലുള്ള ഹസനത്ത് തരയണമേ എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. ആഹ്റത്തിലുള്ള ഹസനത്ത് തരയണമേ എന്ന് പറഞ്ഞാൽ അതും പെട്ടു. അതില് നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഒരു സമ്പൂർണ്ണ പ്രാർത്ഥനയാണ് റബ്ബന അതിന ഫിദ്ദുനിയാസന എന്ന് പറഞ്ഞത്. അത് നിങ്ങളോട് നിങ്ങൾ അള്ളാഹുവിനോട് പറയാം. അപ്പൊ നമുക്ക് വേണ്ട ഹസനത്ത് എന്തൊക്കെയെന്നുള്ളത് പഠിച്ചോ, തീരുമാനിച്ചു തന്നോളൂ. അപ്പൊ അതാണ് തവാഫിൽ പ്രത്യേകമായി ചെല്ലേണ്ട ഏക പ്രാർത്ഥന റബ്ബന അതിന ഫിദ്ദുനിയാസന എന്നുള്ളത്. ബാക്കിയൊക്കെ നമുക്കറിയുന്ന തസ്ബീഹുകളും ദിക്റുകളും നമുക്കറിയുന്ന ഭാഷയിൽ നമ്മൾ പഠിച്ചവനോട് ദുആ ചെയ്യാം. ഇവിടെ നമ്മൾ വേറെ തസ്ബീഹും ദിക്റും നമ്മളെ ഭാഷയിലും പറയരുത്, റബ്ബന അതിനെ പറയാവൂ. ഇങ്ങനെ ഒരു വട്ടം എത്തി ഇവിടെ എത്തുമ്പോ വീണ്ടും അള്ളാഹു അക്ബർ, ആ കണ്ടീനകള് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വീണ്ടും ബിസ്മില്ലാഹി നമ്മൾ തുടങ്ങിയല്ലോ. അവിടെ എത്തി പിന്നെ ഇങ്ങനെ ചിറ്റി ഇവിടെ എത്തുമ്പോ റബ്ബന അതിന ഫിദ്ദുനിയ എന്ന് ഇവിടെ എത്തുമ്പോ അത് തന്നെ പറയണം. ഇവിടെ എത്തുമ്പോ ഒന്നുകൂടിയും അള്ളാഹു അക്ബർ. അങ്ങനെ ആദ്യത്തെ മൂന്ന് വട്ടം നടക്കേണ്ട നടത്തം ഞാൻ പറഞ്ഞു. അങ്ങനെ ഏഴ് വട്ടം പൂർത്തിയാക്കുന്നു. ഇതാണ് തവാഫ് എന്ന് പറയുന്നത്. ഏഴ് വട്ടം നിങ്ങൾ പൂർത്തിയാക്കുക, അത് ഭക്തി നിർഭരമായി ഏഴ് വട്ടം പൂർത്തിയാക്കുക. ആ തവാഫിന്റെ സമയത്ത് നമ്മൾ ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടന്നു. അവിടെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാവൂ, അങ്ങനെ ആവശ്യമുള്ളൂ. കൈ ഉയർത്തേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിട്ടില്ല. പിന്നെ ഉള്ളത് അവിടെ പല ഗ്രൂപ്പുകളും ഉണ്ടാവും. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന ഈജിപ്ഷ്യന്മാരും തുർക്കികളും സിറിയക്കാരും യമനികളും ഒക്കെ ഉണ്ടാവും ഗ്രൂപ്പുകാരും. അവരൊക്കെ ഒരാളിങ്ങനെ ചൊല്ലിക്കൊടുക്കും, പിന്നീടുള്ള ഒരു 100 ആള് വർക്കേ ചെല്ലും. അങ്ങനെയുള്ള കൂട്ടത്തിലും നിങ്ങൾ പെടണ്ട, നമുക്ക് പഠിച്ചവനോട് നമ്മൾ പറയാം. അങ്ങനെ നമ്മൾ ഏഴ് തവാഫ് കഴിഞ്ഞു. ഇപ്പൊ തവാഫ് ഉംറന്റെ തവാഫ് നമ്മൾ പൂർത്തിയാക്കി. ഈ തവാഫ് കയ്യോളം നമുക്ക് ഉള്ളുണ്ട്, ഉള്ളും വേണം. എന്നാ ഉള്ളു പിന്നെ നമ്മള് പെണ്ണുങ്ങളെ തൊട്ടിട്ടുണ്ടല്ലോ, അവിടെ ആയിണ്ടല്ലോ, അതിലൊന്നും വേണ്ട. സ്ത്രീകളെ തൊട്ടാലൊന്നും ഒന്നും മുറിയില്ല. കൽപ്പിച്ചു കൂട്ടി തൊട്ടാൽ പിന്നെ അതിന് പഠിച്ചവൻ വേറെ ശിക്ഷിക്കും എന്നുള്ളത് വേറെ ഉള്ളൂ. അല്ലാതെ കയ്യ് തട്ടിപ്പോയിച്ചിട്ട് ഒന്നും മുറിയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? സഴി എന്ന് പറഞ്ഞാൽ സഫാ മറുവ എന്ന രണ്ട് മലകൾക്കിടയിൽ ഓടുക എന്നൊരു കർമ്മമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് അജറുലസ്വദിന്റെ അവിടുന്ന് തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈല്ല, സൈന്റെ മുമ്പ് നമുക്കുണ്ട്. തവാഫ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കണം. തവാഫിന്റെ രണ്ട് റക്കാത്ത് സുന്നത്ത് സൈ ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ, തവാഫിന്റെ രണ്ട് റക്കാത്ത് സുന്നത്ത്. അത് നബി പഠിപ്പിച്ചൊരു സുന്നത്താണ്. അത് എവിടെയാണ് നമസ്കരിക്കേണ്ടത്? കണ്ടോ നിങ്ങൾ അവിടെ കാണുന്ന ഒരു സ്ഥലം മഖാമു ഇബ്രാഹിം. മഖാമു ഇബ്രാഹീമിന്റെ ആ ഭാഗത്ത് നിങ്ങൾ നമസ്കരിക്കുക, അതിന്റെ അപ്പുറത്ത് നിങ്ങൾ നമസ്കരിക്കുക. നിങ്ങളുടെ നമസ്കാരസ്ഥാനം മഖാമു ഇബ്രാഹീമിന്റെ അവിടുന്ന് അങ്ങോട്ട് മാറ്റുക എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ കഅബയുടെ അജറുലസ്വദ് കഴിഞ്ഞ് ഈ ഭാഗത്ത് കുറച്ചിപ്പുറത്ത് മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പടുത്തുയർത്താൻ വേണ്ടി കയറി നിന്നിരുന്ന ഒരു കല്ലാണ് മഖാമു ഇബ്രാഹിം. ആ കല്ല് ഒരടയാളമായി അവിടെ വെക്കുകയും തവാഫ് ചെയ്യേണ്ടോലൊക്കെ ഈ കല്ലിന്റെ അപ്പുറത്ത് തവാഫ് ചെയ്യും, നിസ്കരിക്കേണ്ടോലും ദുആ ചെയ്യേണ്ടോലൊക്കെ അപ്പുറത്തിരിക്കുകയും ചെയ്യുക എന്നതാണ്. പിന്നെ അതിനുവേണ്ടിയാണ് മഖാമു ഇബ്രാഹിം അവിടെ സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് അത് കുറച്ചും കൂടി വീതി കൂട്ടി, പിന്നീട് അത് ആളുകൾ തടയുകയും വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോ പിൽക്കാലത്ത് രാജാക്കന്മാര് അങ്ങനെ കണ്ടോളികൾ ആ സ്വർണത്തിന്റെ നിറമുള്ള ഒരു ചെമ്പിന്റെ കൂട്ടിലാക്കി, ഒരു കൂട്ടിന്റെ ഉള്ളിലാണ് ആ കല്ല്. ആളുകൾക്ക് ശല്യം ഉണ്ടാകാതിരിക്കാനും ആളുകൾ അയ്മാ തട്ടി തടഞ്ഞ് വീഴാതിരിക്കാനും വേണ്ടി ആ കൂട്ടിന്റെ ഉള്ളിലാക്കി. ആ മഖാമു ഇബ്രാഹിമിന്റെ ഉള്ളിൽ കൂടി ആ അത് അപ്പുറത്ത് ആ മഖാമു ഇബ്രാഹിം, ഇതിൽ കൂടിയാണ് സാധാരണ ദിവസങ്ങളിലൊക്കെ ആളുകൾ തവാഫ് ചെയ്യുക. മഖാമു ഇബ്രാഹിമിന്റെ അപ്പുറത്ത് നിക്കരിക്കേണ്ടവരും ഖുർആൻ ഓതുന്നവരൊക്കെ ഉണ്ടാവും, അതാണ്. പക്ഷെ അജ്ജ് സമയത്ത് മഖാം ഇബ്രാഹിമിന്റെ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ തവാഫ് ചെയ്യേണ്ടവരുണ്ടാവും. അപ്പൊ നമ്മൾ തവാഫ് കഴിഞ്ഞാൽ, മഖാം ഇബ്രാഹിമിന്റെ ഉള്ളിലാവണമെന്നില്ല പുറത്തും ആകാം, തവാഫ് കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ അപ്പുറത്ത് പള്ളിയിലോ അല്ലെങ്കിൽ കഅബത്തിന്റെ മുറ്റത്തോ സൗകര്യമുള്ള ഒരു ഒഴിവുള്ള സ്ഥലത്ത് പോയിട്ട് രണ്ടു റക്കാഅത്ത് സുന്നത്ത് നമസ്കരിക്കുക. ഒന്നാമത്തെ റക്കാഅത്തിൽ ഖുല്ലിയാജുൽ കാഫിറൂനയാണ് ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ടത്. രണ്ടാമത്തെ റക്കാഅത്തിൽ ഖുൽ ഹുവല്ലാഹു ആണ് ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ടത്. രണ്ട് റക്കാഅത്ത് നമസ്കരിക്കുക, ചെറിയ രണ്ട് റക്കാഅത്ത് നമസ്കാരം, ദീർഘിച്ച് ഓതൊന്നും വേണ്ട. ആ രണ്ട് റക്കാഅത്ത് നമസ്കാരം കഴിഞ്ഞാൽ സംസം വെള്ളം അവിടെ കണ്ട് ആ സംസം വെള്ളം കുടിക്കണം. നിങ്ങൾ സംസം, നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കുക, സംസം കിണറോടെ അറിയങ്ങള് മഖാം ഇബ്രാഹിമിന്റെ മുമ്പില് കഅബയുടെ വാതിലിന്റെ ഏകദേശം അടുത്താണ് സംസമുള്ളത്, സംസം കിണർ. അവിടെയാണ് ആ സംസം കിണർ കുഴിച്ചിരുന്നത്, ഇബ്രാഹിം ഇസ്മായിൽ നബി അലൈഹി സ്വലാം കിടന്നതും അവിടെയാണ് വെള്ളം പൊട്ടി ഒഴുകിയതൊക്കെ. പക്ഷെ ആ കിണർ അവിടെ സ്ലാബ് ഇട്ട് മൂടിയിട്ടുണ്ട്. ആ കിണറ്റിക്ക് പോകാപ്പോ വേറെ വഴിയുണ്ട്, നമുക്കൊന്നും പോകാൻ പറ്റില്ല അച്ചുകാലത്ത്. പക്ഷെ ആ സ്ലാബ് ഇട്ട് മൂടിയടുത്ത് ഒരു വട്ടത്തിൽ മാർബിളിൽ എഴുതിയിട്ടുണ്ട്, ഒരു വട്ടം റൗണ്ട് ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട് സംസം എന്നവിടെ. അത് നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒറ്റക്കൊന്ന് നോക്കണ്ട. സംസം വയറ് നിറയെ കുടിക്കണം, അത് റസൂലിന്റെ സുന്നത്താണ്, അത് പുണ്യവുമാണ്. മാവ് സംസം ലിമാ സുരീബലോ, എന്തുദ്ദേശത്തിലാ സംസം വെള്ളം കുടിച്ചത്? അതിന്റെ പുണ്യം കിട്ടുമെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. വളരെ പുണ്യമുള്ള വെള്ളമാണ്, അത് നമുക്ക് കൊണ്ടും ചെയ്യാം, നമുക്ക് അവിടുന്ന് വയറ് നിറയെ കുടിക്കുകയും ചെയ്യാം, അത് മതി നമ്മുടെ ആരോഗ്യം നിലനിൽക്കാൻ. അപ്പൊ സംസം രണ്ടരക്കാലത്ത് സുന്നത്ത് സംസ്കാരം കഴിഞ്ഞാൽ സംസം വെള്ളം കുടിക്കുക. സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പിന്നെ സഴിയാണ് നിർവഹിക്കാനുള്ളത്. സഴി എന്ന് പറഞ്ഞാൽ ഓടുക എന്നാണ് അതിന്റെ അർത്ഥം. അതെങ്ങനെയാണ് അതിന്റെ അർത്ഥം വന്നതെന്ന് ഞാൻ പറയാം. സഴിയോടെ നിർവഹിക്കേണ്ടത് പള്ളിയിൽ നിന്ന് മക്ക പള്ളിയിൽ പെട്ടതല്ല, രണ്ട് മലകളുണ്ട് അവിടെ, സഫാ മല മർവ മല. പണ്ട് കാലത്ത് അത് മലയായിരുന്നു. ഇസ്മായിൽ അലി ഇസ്ലാമിന് ദാഹിച്ച് വലഞ്ഞ് ആ കുട്ടി, ചെറിയ കുട്ടി കാലിട്ടടിച്ചപ്പോ ഈ തള്ള ഹാജറാ റളിയല്ലാഹു അൻഹ എവിടെ ആ വെള്ളം ആരെയിലും വരുന്നുണ്ടോ, മനുഷ്യന്മാരാരെയിലുണ്ടോ വെച്ചിട്ട് ഓടി കയറി സഫയിൽ ആദ്യമായി, സഫ എന്നുള്ള കുന്നിന്റെ മുകളിൽ ആരും കാണാനില്ല. അപ്പൊ ആ സ്ത്രീ അവിടുന്ന് ഇറങ്ങിയിട്ട് ഓടി മറ്റേ കുന്നിന്റെ മുകളിൽ കയറിയൊക്കെ, അവിടുന്ന് അങ്ങനെ ആരെയിലും വരുന്നുണ്ടോ. അങ്ങനെ ഏഴ് വട്ടം ഹാജറാ റളിയല്ലാഹു അൻഹ ഓടിക്കയറി ഇറങ്ങിയ ആ ചരിത്ര സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമുക്കൊരു ഇബാറത്ത് നിശ്ചയിച്ചു തന്നതാണ് സഫാ മർവന്റെ ഇടയിലുള്ള ഓട്ടം. ആ മലയൊക്കെ ഇപ്പൊ നികന്ന് ആ മലയൊന്നും പല്ല. അപ്പൊ ആ രണ്ട് മലയുടെ ഇടയിൽ മണ്ണിട്ട് തൂർത്ത് അവിടെ കെട്ടിടമാക്കി മാറ്റിയിരിക്കുകയാണ്. സഫാ മർവന്റെ ഇടയിൽ കെട്ടിടമാക്കി മാറ്റി ആകാണോ കെട്ടിടം. ഇത് സഫാ മർവന്റെ ഇടയിലുള്ള സഫയിൽ നിന്ന് മർവ വരെ നല്ല കെട്ടിടമാണ്. എ സിയുള്ള കെട്ടിടമാണ് കണ്ടോ. ആ സഫയിൽ കയറി സഫ എന്ന മല ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ആ സഫന്റെ അവിടെ കാണാൻ ചെറിയ ഒരു കല്ലിന്റെ അടയാളം കാണാം, പാറന്റെ അടയാളം അവിടെ കാണാൻ കുറച്ച് സ്ഥലത്ത്. ആ പാറയുടെ ആ അവിടെ കയറി നിന്നിട്ട് സഫയിൽ കയറി നിന്നിട്ട് നമ്മൾ അവിടെ എത്തി ഇഹ്റാമിന്റെ ആ ഇങ്ങനത്തെ വേഷം ഉണ്ടല്ലോ, കക്ഷത്തുകൂടി ഇട്ടത് നമുക്ക് പിന്നെ തവാഫ് കഴിഞ്ഞാൽ നേരിടണം, പഴയ മാതിരി തന്നെ ഇടണം, തോളുകൂടി ഇടണം. അത് കഴിഞ്ഞിട്ട് സഫാന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് കഅബത്തിന്റെ നേരെ തിരിഞ്ഞ് കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇന്ന സഫാ വൽ മർവത മിൻ ശാഇറില്ലാഹ്, ആ ആയത്താണ് ആദ്യമായി ഓതേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സൂറത്ത് ബഖറയിലുള്ളതാണ്, അത് ഓതാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഓതി. ഇന്ന സഫാ വൽ മർവത മിൻ ശാഇറില്ലാഹ് എന്ന ആയത്ത് നിങ്ങൾ ഓതുക. അത് കഴിഞ്ഞാൽ നമുക്കൊരു ദിക്റാണ് ചെല്ലാനുള്ളത്, റസൂലുള്ള പഠിപ്പിച്ചത്. അതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിക്ർ നമുക്കൊക്കെ അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നിസ്കാരത്തിന്റെയും സുബഹി നമസ്കാരത്തിന്റെയും ശേഷം 10 വട്ടം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് ചൊല്ലാൻ വേണ്ടി നമ്മളോട് ശക്തിയായി ഉപദേശിച്ചിട്ടുണ്ട്. ഒരു ദിവസം 100 വട്ടം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരീക്കലഹു എന്നുള്ള ദിക്ര് ചെല്ലുന്നവനെ പോലെ ദുനിയാവിന് പുണ്യവാന്മാരായിട്ട് വേറെ ആരുണ്ടാവില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ അറിയുന്ന ദിക്ര് തന്നെ ആ ദിക്ര് നമ്മൾ ചെല്ല വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അതിന്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി നബി ചൊല്ലി. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. കുറച്ചല്ലേ ഉള്ളൂ, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ വരെ നമുക്കറിയാലോ, ബാക്കിയുള്ളത് നിങ്ങളാണ് പഠിച്ചേച്ചാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹദമൽ അഹ്സാബ വഹ്ദഹു. അതും കൂടി നിങ്ങൾ അവിടെ കൈ ഉയർത്തിക്കൊണ്ടാണ് ചെല്ലേണ്ടത്. ഓരോരുത്തരും കയ്യുങ്കിൽ എല്ലാവരും വെവ്വേറെ തന്നെ, ഭാര്യ ഭർത്താവും മക്കളും ബാപ്പയൊക്കെ വെവ്വേറെ തന്നെയാണ് അങ്ങനെ ചെല്ലുന്നത്. ഒരാൾ ഇമാമായിട്ട് ഓതുക, ബാക്കിയുള്ളവര് ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത് ശരിയല്ല. പക്ഷെ നമുക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചൊല്ലിക്കൊടുത്തോളിക്കാം, എന്നാൽ വേണ്ടത് ഒറ്റക്കൊറ്റക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ വെവ്വേറെ തന്നെ പഠിച്ചണം. ആഹാരത്തിന്റെ കാര്യത്തില് ഓലുണ്ട് പറഞ്ഞുതരാന്, അല്ലെങ്കിൽ ഓളുണ്ട് പറഞ്ഞുതരാൻ, അല്ലെങ്കിൽ കാക്കുണ്ട് പറഞ്ഞ് കാത്തുക്കണ്ട, ഒക്കെ നമ്മൾ ഒറ്റക്ക് വെവ്വേറെ കബർക്കാ പോവാ. അപ്പൊ നമ്മൾ പ്രാർത്ഥന ആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു എന്നുള്ള ആ പ്രാർത്ഥനയും കൂടി മൂന്ന് വട്ടം പ്രാവശ്യം ആ പ്രാർത്ഥന നമ്മൾ ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുന്നുള്ള പ്രാർത്ഥന മൂന്ന് വട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിച്ചവനോട് നിങ്ങൾക്ക് എന്താണോ റബ്ബിനോട് ചോദിക്കാനുള്ളത് അത് കൈ ഉയർത്തി ചോദിക്കാം. റസൂല് കൈ ഉയർത്തിയിട്ട് ഈ കൈക്കൂടിന്റെ വെളുപ്പ് കണ്ടിരുന്നു, അക്ഷത്തിന്റെ വെളുപ്പ് കണ്ടിരുന്നു, കൈ ഉയർത്തി ചോദിക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ കൈ ഉയർത്തിക്കൊണ്ട് ചോദിക്കാം. കണ്ടില്ലേ ആ പാറന്റെ അടയാളം? അതിമ മേലക്കൊന്നും കയറേണ്ടതില്ല, അവിടെ നിന്നിട്ട് ചോദിച്ചാൽ മതി. കഅബയിലേക്ക് തിരിഞ്ഞ് കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നു. നേരത്തെ കണ്ടിയിലെ മർവയിലേക്കുള്ള ആ വഴിയുണ്ടല്ലോ, ആ മർവയിലേക്കുള്ള വഴി അങ്ങോട്ട് ഇറങ്ങി നടക്കുക. അങ്ങനെ നല്ല മാർബിളൊക്കെ വിരിച്ച നല്ല എ സി ഒരു കെട്ടിടമാണ്, ഇതിനേക്കാൾ ഇതൊക്കെ പോലുള്ള ഒരു വലിയ കെട്ടിടം. 400 മീറ്റർ നടന്നാലേ മർവ എന്നുള്ള സ്ഥലത്ത് എത്തുള്ളൂ. മർവ 400 മീറ്റർ നടക്കണം. അതങ്ങനെ തോന്നൂല, ആളുകള് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കണ്ടില്ലേ, 400 മീറ്റർ ദൂരം ഉണ്ട്. ആ തൂണുകളും ബീമുകളാണ് ആ കാണുന്നത്. ആ മർവ എന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ ദിക്റുകളും തസ്ബീഹുകളും നമുക്ക് പറയാൻ അറിയുന്ന ദിക്റും തസ്ബീഹും അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ട് മലയാളത്തിലും ഒക്കെ ദുആ ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോ കുറച്ച് സ്ഥലത്ത് അത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഈ ബീമിന്റെ മുകളിൽ പച്ച ലൈറ്റ് കാണാം. അപ്പൊ ഇവിടെയുണ്ട്, അതിന്റെ അപ്പുറത്തുണ്ട്. ആ കുറച്ച് സ്ഥലത്ത് ആണുങ്ങള് ഓടണം. ആണുങ്ങളൊന്ന് സ്പീഡില് ഓടുക, വലിയ സ്പീഡല്ല, അങ്ങനൊന്നും ഓടാൻ കഴിയില്ല, മുമ്പിലൊക്കെ ആളുണ്ടാവും. കുറച്ചൊരു വേഗതയിൽ പെണ്ണുങ്ങൾ എന്നാലും ഒപ്പം എത്തിക്കോളും. അങ്ങനെ കുറച്ച് സ്ഥലത്ത് നമ്മൾ ഓടുക, അതാണ് ചഴി എന്ന് പറയുന്നത്, ഓട്ടം എന്ന് പറയുന്നതാണ്. കുറച്ച് സ്ഥലത്ത് നമ്മൾ ഓടുക. എനിക്ക് വേണമുള്ള സുഖം ആ ഓട്ടം കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ തന്നെയാണ് സ്ഥലം. അങ്ങനെ ദിക്റും ചൊല്ലിക്കൊണ്ട് നടന്നാൽ അങ്ങേ തലക്കല് മർവ, അതൊരു മലയെന്നും ആ മല ഈ മലയും കൂടിയാണ്ട് ചോദിച്ച മർവ എന്നുള്ള സ്ഥലത്തെത്തിയാൽ നേരത്തെ ചെയ്ത പോലെ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അത് മൂന്ന് വട്ടം ചൊല്ലിയിട്ട് നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിക്കാം. അധികം നേരം നിൽക്കണ്ട, കുറച്ച് പ്രാർത്ഥിക്കാം. പഠിച്ചവനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾ പറയാം. സഫാന്റെ അവിടെ നിന്ന് കണ്ട് കഅബയിലേക്ക് തിരിയുമ്പോൾ കഅബ അങ്ങനെ കാണാം, മർവന്റെ അവിടെ നിന്ന് കാണൂല, കാരണം കുറെ അകലെയാണ്. ആ തിരിഞ്ഞ് നിൽക്കേണ്ടത് നമുക്ക് കാണാം, അറിയാന്ന് മാത്രം. ഇന്ന സ്ഥലത്തേക്കാ തിരിയേണ്ടത്, അവിടേക്ക് പ്രാർത്ഥിക്കാം. അപ്പോ ഒരു സഴി, ഒരു നടത്തം, ഒരു ഓട്ടമായി, സഫ മുതൽ മർവ വരെ ഒരു വട്ടമായി. അവിടെ നിങ്ങണ്ടെന്നെ അതേപോലെ വരിക, ഓടേണ്ട സ്ഥലത്ത് ഓടുക, സഫയില് തിരിച്ചെത്തുമ്പോ രണ്ടായി. അങ്ങനെ 3.5 ചുറ്റ് നിങ്ങൾ നടന്നു തീരുമ്പോ 7 വട്ടമായി സഴി. ഇതാണ് സഴി എന്നാണ് ആ പാക്കിന്റെ പേര്. കണ്ടുപോലെ ആളുകൾ പോകുന്നു, ഒരു ഭാഗത്തു കൂടി അങ്ങോട്ട് പോകുന്നു, മറ്റേ ഭാഗത്തുകൂടി ഇങ്ങോട്ട് വരുന്നു, ഈ ഭാഗത്തുകൂടി വലതു ഭാഗത്തുകൂടി ഇങ്ങോട്ട് വരിക, ആ ഭാഗത്തുകൂടി അങ്ങോട്ട് പോവുകയാണ്. നടുവില് ഈ രോഗികൾ വീൽചെയർമിലൊക്കെ കൊണ്ടുകൊണ്ടവർക്ക് നടുവിലും സൗകര്യമുണ്ട്. ഇതാണ് സഴി. 7 വട്ടം ഈ സഴി കഴിഞ്ഞാൽ ഹജ്ജിന്റെ ഉംറയുടെ തവാഫും സഴിയും കഴിഞ്ഞതോടുകൂടി നമ്മളെ ഉംറ കഴിഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിച്ച് ഉംറന്റെ കർമ്മം തവാഫും സഴിയുമാണ്, അത് കഴിഞ്ഞു. ആ ഉംറ കഴിയുമ്പോൾ നമ്മൾ 7-ാമത്തെ വട്ടം എവിടെ എത്തുക? സഫയിൽ നിന്ന് തുടങ്ങി മർവ 1, 2, 3, 4, 5, 6, 7 7-ാമത്തെ വട്ടം മർവിയിലാണ് എത്തുക. മർവിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിച്ച് പുറത്തിറങ്ങി, മുറ്റത്തേക്ക് ഇറങ്ങി, കഅബന്റെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ തവാഫ് കഴിഞ്ഞ് സഴിയിന്റെ സമയത്ത് വുദു നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഇനി സഴി നമ്മൾ 2 ചുറ്റ് നടന്നപ്പോയേക്കിന് 400, 800 കിലോമീറ്ററോളമായി, 2 ആവുമ്പോഴേക്ക് ഇങ്ങനെ 2.5-3 കിലോമീറ്ററോളം നടക്കണം ആ സ്ഥലത്ത്. അങ്ങനെ നമുക്ക് ക്ഷീണുണ്ടെങ്കിൽ മെല്ലെ ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ നടന്നാൽ മതി, ജംതുമ്പളൊക്കെ നടക്കുന്ന വഴിയിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, സഴിയ് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഉംറ എന്ന ആ കർമ്മത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകണമെങ്കിൽ, അതായത് ഈ ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ മാറ്റി, ഈ താഴെയും മുടിയെടുക്കാൻ പാടില്ല, സുഗന്ധം മുസാൻ പാടില്ല, അങ്ങനെയുള്ള കർമ്മത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മുടി എടുക്കുക. എന്നാ ഉംറയിൽ നിന്നാണ് ഒഴിവായി, തല്ലുലാകുക എന്നാണ് അതിന് പറയാം. അതിനവിടെ ബാർബർ ഷോപ്പേരൊക്കെ ഉണ്ട്, പെണ്ണുങ്ങളും എടുക്കണം മുടി, പെണ്ണുങ്ങൾക്ക് അറ്റത്തുനിന്ന് ഒരു ലേശം എടുത്താൽ മതി. അത് നിങ്ങൾ റൂമിൽ പോയിട്ട് നിങ്ങൾ അവിടെ നിന്നാണ്ട് കത്തിരി, ഒരു ചെറിയ കത്തിരിയൊക്കെ കയ്യിലുണ്ടായാൽ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു വിരലിക്ക് മുടി, ഒരു രണ്ടോ നാലോ ഏഴാ മുടി എടുത്താൽ മതി. ആണുങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ തന്നെ അവിടെ ബാർബർ ഷോപ്പ് പോയിട്ട് മുടി ഒന്നുകിൽ പച്ച വടിക്കുക, അജ്ജന് ഇനി ഒരു 10-15 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ മുടി വടിച്ചാലും പിന്നെ വരും. റസൂലിന്റെ സുന്നത്ത് മുടി വടിക്കല, അത് അവിടെ 2 റിയാലോ 3 റിയാലോ കൊടുത്ത് അജ്ജിന്റെ സമയത്ത് 5 റിയാലോ കൊടുക്കേണ്ടി വരും. മുടി വടിക്കും. നമുക്ക് തന്നെ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൂടി ചെത്തി മുറിച്ച് ഉണ്ടാക്കിയാണ് ബുദ്ധിമുട്ടരുത് തലന്റെ ഉള്ളിലും. അപ്പൊ അവിടെ തന്നെ കൊടുക്കുക എന്നല്ലേ. നമ്മളെ നാട്ടുകാരൊക്കെ ഉണ്ട് അവിടെ, നമ്മൾ ഈ പറപ്പുകാരുമൊക്കെ ആ സഫാ മർവന്റെ ഇടയിൽ, അല്ല മർവന്റെ അവിടെ ബാർബർ ഷോപ്പിലുണ്ട്, അവിടെ കൊണ്ടുപോയാണ്ട് മുടി നമ്മൾ വടിച്ച് വൃത്തിയാക്കുക. മുടി വടിച്ചു കളഞ്ഞാൽ പിന്നെ നമ്മൾ റൂമിൽ പോയി പിന്നെ വേണമെങ്കിലൊക്കെ ഒന്ന് കുളിക്കാം, നിർബന്ധമൊന്നുമല്ല, ഒന്ന് ഉഷാറ മുടിയൊക്കെ വടിച്ചതല്ല, കുളിച്ച് നമ്മൾ സാദാ വസ്ത്രത്തിലേക്ക് കടന്നു, വേഷത്തിലേക്ക് കടന്നു. ഇപ്പൊ ഉംറ കഴിഞ്ഞു, സാദാ പാന്റും കുപ്പായോട് ഉണ്ടോലും തുണി കുപ്പായോടൊക്കെ എടുക്കണ്ടോലും വേഷം കഴിഞ്ഞു. ഇതാണ് ഉംറയുടെ കർമ്മം. ഇനി നമ്മൾ ദുൽഹജ്ജ് 8 വരെ നമ്മൾ വേറെ നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളൊന്നുമില്ല. നേരത്തിന് നിസ്കരിക്കുക, ഹറമ പോവുക, പള്ളിയിലിരിക്കുക, ഖുർആൻ ഓതുക, ദ്വാരക്കുക, ഒഴിവുള്ള സമയത്തൊക്കെ തവാഫ് ചെയ്യാം നിങ്ങൾക്ക്, അങ്ങനെയൊക്കെ തവാഫ് ചെയ്യുക, ക്ഷീണമില്ലാത്ത നേരത്തൊക്കെ, അല്ലാതെ പ്രത്യേക കർമ്മങ്ങളൊന്നുമില്ല. സാധാ നിലക്ക് പള്ളിയിൽ പോയി ഇബാദത്ത് വെച്ച് കഴിഞ്ഞുകൂടുക, ആവശ്യത്തിന് റൂമിൽ വരിക, വെറുതെ അങ്ങാടി കാണാൻ നടക്കാതെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇനി ദുൽഹജ്ജ് 8 ഇനി നമുക്ക് ഹജ്ജിലേക്ക് പ്രവേശിക്കാറുള്ളത്. അപ്പൊ ഉംറ കഴിഞ്ഞല്ലോ, ദുൽഹജ്ജ് 8 ഹജ്ജിലേക്ക് പ്രവേശിക്കാറുള്ളത്. ദുൽഹജ്ജ് 8 അന്ന് രാവിലെ ഇഹ്റാം, ഹജ്ജിന്റെ ഇഹ്റാമിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങണം, നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന്. ചിലപ്പോൾ കൊണ്ടുപോകാൻ മുത്തയ്യിഫിന്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ എവിടുന്നാണ് മടങ്ങേണ്ടത്, എറാം റൂമിൽ നിന്നാണ് ഇഹ്റാൻ ചെയ്യേണ്ടത്. പക്ഷെ ഹജ്ജിലേക്ക് പ്രവേശിക്കാറുണ്ട്, ഹജ്ജ് തുടങ്ങുന്നത് മിനയിൽ നിന്നാണ്. മക്കത്തുനിന്ന് ഇഹ്റാം ചെയ്തിട്ട് മിനയിലേക്ക് പോകലാണ് ആദ്യമായി ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ റൂമിൽ നിന്ന് അത്യാവശ്യമായി ഒരു കൂട്ടി ഇഹ്റാമിന്റെ വസ്ത്രം, തുണിയുപ്പായം, കുറച്ച് വേണ്ട തലയാണിയും വിരിപ്പൊക്കെ ഏറ്റ് ചെറിയൊരു ബാഗ് കൊടുത്തിട്ട് മിനയിലേക്ക് പോവുകയാണ് ചെയ്യുക. മക്കത്തുനിന്ന് 5 കിലോമീറ്റർ ഉണ്ട് മിനയിലേക്ക്. അപ്പൊ മിനയിലേക്ക് നമ്മളെ ബസ്സിൽ കൊണ്ടുപോകും, അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ ബസ്സിൽ കൊണ്ടുപോകും, ചിലപ്പോൾ തലേന്ന് കൊണ്ടുപോകും, ചിലപ്പോൾ അന്ന് രാവിലെ സുബൈസ് കെച്ച ഉടൻ കൊണ്ടുപോകും. അപ്പൊ മിനയിലേക്ക് പോകുന്നതിന്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുളിക്കുക. ഇഹ്റാമിന്റെ കുളി, പണ്ട് നമ്മൾ ഇഹ്റാമിന്റെ കുളി വിളിച്ചല്ലോ, അതുപോലെ ഒരു ഇഹ്റാമിന്റെ കുളി വിളിച്ച് ശരീരത്തിന് സുഗന്ധമൊക്കെ പുരട്ടി ഈ ഇഹ്റാമിന്റെ വേഷം, ഇഹ്റാമിന്റെ വസ്ത്രത്തിലേക്ക് വീണ്ടും മടങ്ങുക. അത് നമ്മളൊരു 10-15 ദിവസത്തിന് ഒഴിവാക്കിയതല്ലോ, നമ്മളെ പാന്റ് കുപ്പായൊക്കെയെന്നല്ലോ, പണ്ട് വിമാനത്തിൽ നിന്ന് നമ്മൾ ചെയ്ത ആ ഇഹ്റാമിന്റെ വേഷത്തിലേക്ക് വീണ്ടും മടങ്ങുക. മടങ്ങിയിട്ട് നമ്മളെ റൂമിൽ വെച്ച് ഹജ്ജിന് വേണ്ടി നമ്മൾ ഇഹ്റാം ചെയ്യുക. അതെങ്ങനെ, ഉംറക്ക് വേണ്ടി നമ്മൾ വിമാനത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് റൂമിൽ വെച്ച് നമ്മളാണ് ഉറക്കെ പറയാം. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെയാണ് ഉറക്കെ പറയാം ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ. അത് കഴിഞ്ഞാൽ ഇഹ്റാമിന്റെ വേഷത്തിലേക്ക് കടന്നു, അല്ല ഇഹ്റാമിലേക്ക് കടന്നു, ഇഹ്റാമിന്റെ വേഷമായി ഇഹ്റാമിലേക്ക് കടന്നു. ഇനി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നു, മുത്തയ്യിഫിന്റെ ബസ് പോയിന്റിൽ എത്തുന്നു, ബസ്സിൽ കയറുന്നു, അപ്പോഴൊക്കെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, ഇത് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ മിനായിലേക്ക് പോകുന്നത്. ആ ബസ്സിൽ നല്ല തിരക്കായിരിക്കും, ലക്ഷക്കണക്കിന് മനുഷ്യന്മാര്, 10,000 വാഹനങ്ങളുടെ മുകളിലും താഴെയുമായി ഉള്ളിലുമായി മിനായിലേക്ക് നീങ്ങുകയാണ്. എല്ലാവരും മിനായിലേക്കാണ്, മിനായിലെ തമ്പുകളാണ്, നിങ്ങൾക്ക് കാണാം തമ്പുകൾ, മിനായിലെ തമ്പുകൾ കാണണം. അവിടെ കണ്ടാൽ ഒരു 10-20 ആളുകൾക്കൊക്കെ ഒരു തമ്പിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന വിധത്തിൽ അടിയിൽ കാർപ്പറ്റൊക്കെ വിരിച്ച ആ തമ്പുകൾ, അവിടെ കണ്ടില്ല വെളുത്ത കൂടാരം, അതാണ് തമ്പുകളാണ്. മേലെ കാറ്റൊക്കെ വരാൻ സൗകര്യമുള്ള തമ്പുകൾ, തീ പൊള്ളാത്ത, തീ പറ്റിയാലും വെള്ളം ചീറ്റുന്ന, പമ്പ് ചെയ്യുന്ന വളരെ ഗംഭീരമായ എ സി തമ്പുകളാണ്. അവിടെയാണ് നമുക്ക് കിടന്നുറങ്ങാനുള്ളത്, അടിയിൽ കാർപ്പറ്റ് കുറിച്ച്. ആ മിനയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ മുത്തവയ്പ്പ് നമ്മൾക്ക് നിശ്ചയിച്ച സ്ഥലത്ത് ഇറക്കിക്കൊണ്ട് ചെയ്തു തരും. നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, നമ്മൾ ആ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ആളും വാളും ആരവും കണ്ടുകണ്ട് ഇങ്ങനെ കണ്ണഞ്ചി പോകരുത്. നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഹജ്ജിലാപ്പ നമ്മളുള്ള ഹജ്ജിലേക്ക് കടന്നു നമ്മൾ മിനയിൽ പോയി അവിടെ നിൽക്കുന്നു. ഒരു ഉച്ചന്റെ മുമ്പായിട്ട് നമ്മൾ മിനയിലെത്തും. നമുക്ക് ഉള്ള തമ്പിന്റെ ഉള്ളിൽ ബാഗൊക്കെ വെച്ചിട്ട് നമ്മളെ സൗകര്യത്തിന് നമ്മൾ പിന്നെ ഖുർആൻ ഓതണം. അവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ളുഹുറ് ബാങ്കിന്റെ സമയമായാൽ ളുഹുറ് ബാങ്കും ഇഖാമത്തും കൊടുത്ത് തമ്പിലുള്ളവരെല്ലാവരും കൂടി ഒരു ജമാഅത്തായി നിസ്കരിക്കാം. ഞങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു 1400 ആള് ഞങ്ങളെ തമ്പുകൾ ഒന്നാകെ ഉണ്ട്. ഒരു നമ്മളുണ്ട് ഒറ്റ തമ്പാക്കി മാറ്റിയിട്ട് ഒരു വലിയ ജമാഅത്തായിട്ടൊക്കെ നിസ്കരിക്കും. അങ്ങനെ പറ്റിങ്ങി മതി, അല്ലെങ്കിൽ നിങ്ങളൊരു 10-20 ആള് കൂടി ജമാഅത്തായി നിസ്കരിച്ചാലും മതി. മിനായിലൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഖൈഫ്. എല്ലാവർക്കും ഇത് പോകാൻ കഴിയില്ല, തിരക്കായിരിക്കും. അപ്പൊ ഒറ്റക്കാർക്കൊക്കെ തിരക്കിടില്ല, കൂട്ടമായി പോകുന്നവരൊക്കെ തമ്പിനുള്ളിൽ തന്നെ ളുഹുറ് 2 റക്അത്ത് ഖസ്റാക്കി നിസ്കരിക്കാം. എന്തിനാ അപ്പൊ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, 4 ആക്കി കൂടെ എന്ന് പറയണ്ട. റസൂലുള്ള 2 ആക്കിയേ നിസ്കരിച്ചിട്ടുള്ളൂ 2 റക്അത്ത് ളുഹുറ്. അസർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സമയമായാൽ അസറിന്റെ നേരത്ത് അസർ 2 റക്അത്ത് ഖസ്റാക്കുക, ജമ്മ ആക്കണ്ട. മഗ്രിബ് 3 റക്അത്ത്, ഇശ 2 റക്അത്ത്, അങ്ങനെ ഖസ്റാക്കി നിസ്കരിക്കാം. അതതിന്റെ സമയത്ത് ബാക്കിയുള്ള സമയം തൽബിയത്ത് ചൊല്ലുക, ഖുർആൻ ഓതുക, ദുആ ചെയ്യുക, ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുമാണല്ലോ. അന്ന് രാത്രി മിനയിൽ അന്ന് രാത്രി താമസിക്കണം. മിനയിൽ അന്തി ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് രാത് എന്നറിയാം, ദുൽഹജ്ജ് 8-ന് യൗമു തർവിയത്ത് എന്നാണ് അതിന്റെ പേര്. അതായത് വെള്ളവും ഒക്കെ എടുത്ത് എല്ലാവരും ശേഖരിച്ച് മിനയിലേക്ക് പുറപ്പെട്ടിരുന്ന ദിവസം നേരത്തുള്ളൂ. ദുൽഹജ്ജ് 8-നാണ് നമ്മൾ മിനയിലേക്ക് പോകുന്നത്. 8-ന് ദുൽഹജ്ജ് 8-ന് മിനയിൽ അന്ന് അന്തി ഉറങ്ങുന്നു. ഉറങ്ങുന്ന സമയമല്ലാത്തപ്പോഴൊക്കെ, ഭക്ഷണത്തിന്റെയും ഉറക്കത്തിന്റെയും സമയമല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഉള്ളോടുകൂടി തസ്ബീഹും ദിക്റും ദുആയൊക്കെ ആയിട്ട് ഇങ്ങനെ തമ്പിൽ കളഞ്ഞിടാം. ഒരു 10-20 ആൾ ഇങ്ങനെ ആണും പെണ്ണും കൂടി ഉണ്ടാകുമ്പോൾ ബടായി പറഞ്ഞ് നിങ്ങളോടെ മറ്റതോടെ എത്ര മക്കളുണ്ട് അതൊന്നും പറഞ്ഞിരിക്കരുത്. അവിടെ ദിക്റും തസ്ബീഹും കഴിഞ്ഞുകൂടാം. അത് കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്തു കഴിഞ്ഞാൽ ദുൽഹജ്ജ് മാസം 9-ആണ്, അറഫയിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. അതേമാതിരി അവിടുന്നാണ്ട് അറഫയിലേക്കും നിങ്ങളെ ബസ്സിൽ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ രാവിലെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ബസ് വരുമ്പോ ബസ് കയറി, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, തിരക്കൊക്കെ ഉണ്ടാവും, എന്നാലും അതിൽ കയറിയിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ട് 25-30 ലക്ഷം ആളുകൾ അതാ അർഫയിലേക്ക് നീങ്ങാണ്. അർഫ എന്ന് പറയുന്നത് വിശാലമായ ഒരു മരുഭൂമിയാണ്. അർഫയിലേക്ക് കടക്കുന്നയിടത്ത് ഒരു പള്ളിയുണ്ട്, മസ്ജിദുൻ നമീറ. ആ പള്ളിന്റെ അടുത്തൊന്നുമല്ല ഇന്ത്യക്കാർക്ക് ഈ കൊല്ലം തമ്പ് കുറെ ദൂരെ 2 കിലോമീറ്റർ അപ്പുറത്താണ്. കിലോമീറ്ററുകളോളം വിശാലമായി കിടക്കുന്ന ഒരു മരുഭൂമിയാണ് അറഫ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ആര്യവേപ്പിന്റെ തയ്യ അവിടെ വളർന്ന് ഒരു 2-4 മീറ്ററോളം ഉയരത്തിലായിട്ട് കുറച്ചൊക്കെ ഒരു തണലുണ്ട്. പിന്നെ അറഫയിൽ തമ്പല്ല, വലിയ പന്തലാണ്. ഒരു 10-100 ആക്ക് വെച്ചിരുന്ന വലിയ പന്തലുണ്ട്. അതിനുള്ളുകൂടിയൊക്കെ വെയിലുണ്ടാവും, ചൂടുണ്ടാവും. എന്നാലും അറഫയിലാണ്. നമുക്കൊക്കെ നിശ്ചയിച്ച സ്ഥലമുണ്ട്, ഓരോ ഭാഗത്തുനിന്ന് വരുന്നവർക്കും സർക്കാർ നിശ്ചയിച്ച സ്ഥലത്തെ നമ്മളെ ബസ് കൊണ്ടുപോയി ഇറക്കുള്ളൂ. ചിലപ്പോൾ 2-4 മണിക്കൂറൊക്കെ ബസ്സിൽ ഇരിക്കേണ്ടിരുന്നു, ചിലപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് എത്തും ചെയ്യും. മിനയിൽ നിന്ന് അറഫയിലേക്ക് 6 കിലോമീറ്ററേ യഥാർത്ഥത്തിലുള്ളൂ, പക്ഷേ മണിക്കൂറുകൾ എടുക്കുവേണ്ടി വരും ചിലപ്പോൾ, കാരണം 3 ലക്ഷം ആളുകളുള്ളതല്ലേ. ഏതായിരുന്നാലും തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അറഫയിലേക്ക് കണ്ണ് തുറന്ന് വെച്ചതുകൊണ്ട് നമ്മൾ കാണുന്നതൊക്കെ കാണുക എന്നുള്ളതല്ലാതെ, മനുഷ്യന്മാരൊക്കെ പഠിച്ചോണെ ഇവരൊക്കെ അള്ളാഹുവിന്റെ നമ്മളൊക്കെ സ്വർഗത്ത് കൂടേണ്ടവരാണല്ലോ എന്നുള്ളൊരു ചിന്തയും ലബ്ബൈക്ക് അല്ലാഹു ലബ്ബൈക്ക് എന്നുള്ള തൽബിയത്തുമായിട്ട് നമ്മളങ്ങനെ പോവുക. ദുആയ ദിക്റും തൽബിയത്തുമായിട്ട് അറഫയിൽ ചെന്നാൽ, ദുൽഹജ്ജ് 9-ന് അറഫയിൽ ചെന്നാൽ നമുക്ക് ഉച്ചക്കു ശേഷം, അറഫയിൽ ചെന്നൊന്ന് വിശ്രമിച്ചാകുമ്പോഴേക്ക് ഉച്ചയാവും, ളുഹുറിന്റെ സമയത്ത് നമ്മൾ ളുഹുറ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, ബാങ്കും ഖാമത്തും കൊടുത്ത് 2 റക്അത്ത് ളുഹുറ് നമസ്കരിക്കുക. ഉടൻ തന്നെ ഒരു ഇഖാമത്ത് കൂടി കൊടുത്ത് 2 റക്അത്ത് അസറും നമസ്കരിക്കുക. അതായത് ഖസറും ജമ്മു ആക്കി നമസ്കരിക്കുക അറഫയിൽ നിന്ന്. മിനയിൽ നിന്ന് ചുരുക്കിയിട്ടേ ഉള്ളൂ, കൂട്ടിയിട്ടില്ല. അറഫയിൽ നിന്ന് ചുരുക്കും ചെയ്യണം, കൂട്ടും ചെയ്യണം. അന്ന് പകലുള്ള നിസ്കാരം 2-2 ആക്കിയിട്ട് നിസ്കരിച്ചാണ് തീർക്കുക ളുഹുറിന്റെ നേരത്തെ. അത് നിങ്ങളെ തമ്പില് ജമാഅത്ത് ഇമാമുമായിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ ജമാഅത്തായിട്ട്, ഒറ്റക്കൊറ്റക്കല്ല വേണ്ടത്. പെണ്ണുങ്ങൾ പിന്നിലെക്കുക, ആണുങ്ങൾ മുന്നിൽ നിന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അപ്പൊ നിസ്കാരം കഴിഞ്ഞു, ഉച്ചക്ക് ശേഷം അറഫയിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതായത് അറഫ ദിവസമാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രത്യേകമായ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, അള്ളാഹു തആല ഒന്നാനാകാശ ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് മലക്കുകളോട് അഭിമാനപൂർവ്വം പറയും, എന്റെ മലക്കുകളെ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എന്റെ വിളി കേട്ട് മുടി ചടപിടിച്ച് വിഷമിച്ച് ക്ഷീണിച്ച് ഈ വിനയത്തിന്റെ വസ്ത്രവും ധരിച്ചു വന്ന എന്റെ അടിമകളിതാ, ഈ മരുഭൂമിയിൽ ഞാൻ വിളിച്ചു വന്ന എന്റെ അതിഥികളായ അടിമകളിതാ ഈ മരുഭൂമിയിൽ എന്റെ നേരെ കൈ ഉയർത്തിയിരിക്കുന്നു, അവരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു തആല സന്തോഷത്തോടുകൂടി പറയുന്ന ദിവസം. മലക്കുകൾ പോലും മനുഷ്യന്മാരുടെ കാര്യത്തിൽ അസൂയപ്പെട്ടു പോകുന്ന ഒരു ദിവസമാണ് അറഫ. ലോകം പ്രാർത്ഥനയിൽ ഉറ്റുനോക്കുന്ന ഒരു ദിവസം അറഫയിൽ വെച്ച് അള്ളാഹുവിനോട് ഹലാലായ എന്തും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആത്മാർത്ഥതക്കനുസരിച്ച് അള്ളാഹു അതാണ് നിറവേറ്റി തരും. അത്രയധികം അള്ളാഹു തആല പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ നേരെ കൈ നീട്ടുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന ദിവസമാണ് അറഫ. നിങ്ങൾ കഴിയുന്നതും അറഫയിൽ ഉച്ചക്ക് ശേഷം ഖിബിലയിലേക്ക് തിരിഞ്ഞ്, അതിനൊക്കെ അവിടുന്ന് അറിയാം, ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ കഴിയും, നിന്ന് പ്രാർത്ഥിക്കാം. ഭാര്യ ഭർത്താവും മക്കളും സ്നേഹിതന്മാരും ഒക്കെ ഉണ്ടാവുമ്പോ ഈ പിന്നെ ഒരു നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ നമ്മളിങ്ങനെ ഒച്ചത്തെ നമ്മളെ കാര്യങ്ങളൊക്കെ പറയാനൊരു മടി ഉണ്ടാവും. എന്റെ പെണ്ണുങ്ങൾ കേൾക്കൂലെ, അല്ലെങ്കിൽ മറ്റോ കേൾക്കൂലെ ഞാൻ ഇങ്ങനെ പറയേണ്ടത്, എന്റെ കച്ചവടത്തിന്റെ കാര്യം, എന്റെ കുട്ടികളുടെ കാര്യമൊക്കെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി പറയുന്നത് ഓര് കേൾക്കൂലെ എന്ന്. അതുകൊണ്ടൊന്നും മാറി നിന്നാ മതി. ഒക്കെ ഈ പെണ്ണുങ്ങളോട് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ അറഫയിൽ ഇരിക്കുകയാണെങ്കിലും, നിങ്ങൾ അറഫയിൽ ഇരിക്കുകയാണെങ്കിലും, മിനയിലാണെങ്കിലൊക്കെ നിങ്ങളൊക്കെ വേറിട്ടിരിക്കണം. അറഫയിൽ ഞാൻ പെണ്ണുങ്ങളോട് എപ്പോഴും ഉപദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വല്ല തുർക്കിയാളെ ഈജിപ്തുകാരെ പെണ്ണുങ്ങളുടെ അടിയിൽ പോയിരുന്നാ മതി. നിങ്ങളുടെ അടിയിൽ മലയാളികൾ കൂടി ഇരിക്കരുത്. മലയാളികൾ കൂടി ഇരുന്നാൽ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും, വാലിക്കൽ കിതാബുല്ലാഹി മുത്തഖീൻ, നിങ്ങൾ എവിടുന്ന എന്നറിയാം. പിന്നെ ഇങ്ങനെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്സലാത്ത, കാലിട്ട് കടഞ്ഞിട്ട് ചെയ്യാന്നറിയാം. അങ്ങനെ ഇങ്ങനെ പറയും മലയാളികൾ പെണ്ണുങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ തുർക്കിയുടെ അടിയിലോ അല്ലെങ്കിൽ വല്ല സിറിയക്കാരുടെ അടിയിലോ ഇരുന്നാൽ അങ്ങോട്ടും മുണ്ടൂല, അങ്ങോട്ടും മുണ്ടൂല. കാരണം അങ്ങോട്ടും മുണ്ടാൻ പറ്റൂല്ലോ, അതുകൊണ്ട് മോത്ത് നോക്കല്ലേ. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഈ ഭാഗത്ത് വെച്ചിരിക്കാം. അതുപോലെ തന്നെ അറഫയിൽ നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞിരിക്കരുത്. കിട്ടുന്ന ചാൻസ് ആണ്, വർത്താനം നിങ്ങൾക്ക് പിന്നെ പറയാം, കിട്ടുന്ന ചാൻസ് ആണ് അറഫയിൽ ഉച്ച മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. കഴിയുമെങ്കിൽ കാല് കടഞ്ഞ് വീഴുന്നില്ലെങ്കിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. അല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇരുന്നോളി, തെറ്റൊന്നുമല്ല. കിടക്കണമെന്നുണ്ടെങ്കിൽ കടന്നോളി, പക്ഷെ പ്രാർത്ഥിക്കുക അറഫയിൽ. പ്രാർത്ഥനാ നിരതമായ മനസ്സ്, അറഫയിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അതിനെ കൊണ്ടൊക്കെ കിട്ടിയ ഗുണങ്ങൾ നമ്മൾ അനുഭവത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നമ്മളെ ചില ആളുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചത് ആ ആത്മാർത്ഥതക്കനുസരിച്ച് അള്ളാഹ് അത് കേൾക്കും. അള്ളാഹ് അഭിമാനപൂർവ്വം അറഫയിൽ പ്രാർത്ഥിക്കുന്നവരെ മലക്കുകളോട് അഭിമാനപൂർവ്വം പറയുന്ന ദിവസമാണ്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിങ്ങൾ അറഫയിൽ നിന്ന് പ്രാർത്ഥിക്കണം. കാരണം നിസ്കരിക്കാനും കാര്യമൊന്നുമില്ലല്ലോ. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, മഗ്രിബായി കഴിഞ്ഞാൽ അറഫയിൽ നിന്ന് മഗ്രിബ് നമസ്കരിക്കേണ്ടതില്ല. അത് റസൂലിന്റെ സുന്നത്തല്ല. നമ്മളെവിടുന്ന് പോയ ഇപ്പൊ ഈ അടുത്ത കാലത്ത് പോയ കുറച്ച് മൂലയന്മാര് ഇപ്പൊ അവർ തുടങ്ങിയിട്ടുണ്ട് അറഫയിൽ നിന്നൊരു മരുവിക്കേറം. അതെന്തിനാ അങ്ങോട്ട് നീട്ടിയേക്കണു? അള്ളാഹുന്റെ റസൂലിന് അതൊക്കെ ചെയ്യാം, നമുക്കത് പറ്റുമോ? റസൂൽ ചെയ്ത മാതിരി ഒന്നും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരി, നമ്മൾ നിസ്കരിക്കാന്ന് പറഞ്ഞ് ഒരു ഇമാമ് വന്നിട്ട് ബാങ്കും കാമത്തും കൊടുത്ത് അറഫയിൽ നിന്ന് മരുവ് നിസ്കരിക്കുക ചെയ്യരുത്. അറഫയിൽ നമുക്ക് കസറും ജമ്മു ആക്കാം മുസ്തലിഫിയിൽ എത്തിയിട്ട്. അറഫയിൽ നിന്ന് മഗ്രിബ് നമസ്കരിക്കേണ്ടതില്ല. റസൂൽ നിസ്കരിച്ചിട്ടില്ല, പിന്നെ എന്തിനാ നമ്മൾ നിസ്കരിക്കണം? റസൂൽ മുസ്തലിഫിയിൽ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി എന്നാണ്. അപ്പൊ അറഫയിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വലിയ കെട്ടുമാണ്ടൊന്നുണ്ടാവില്ല, നമ്മള് ചെറിയൊരു ബാഗൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ മുത്തവയ്പ്പിന്റെ വണ്ടി വരും, ആ വണ്ടി കയറിയിട്ട് നമ്മൾ മുസ്തലിഫയിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മുത്തവയ്പ്പിന്റെ വണ്ടി വരിക എന്നിട്ട് നിൽക്കുക, നമ്മള് വീട്ടിന്റെ മുമ്പ് നിന്ന് കാറ് വന്ന് നിൽക്കേണ്ട മാതിരിയൊന്നും അല്ല. അതിനൊക്കെ കുറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ആ വണ്ടി വന്ന് അതിലൊക്കെ ഒന്ന് കയറി എത്തിപ്പെടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ സഹിക്കണം, ക്ഷമിക്കണം. ഏതായിരുന്നാലും ആ വണ്ടി കയറിയിട്ട് നമ്മൾ മുസ്തലിഫയിലേക്ക് പുറപ്പെടുകയാണ് രാത്രി മഗ്രിബിന്റെ ശേഷം. മുസ്തലിഫ, മുസ്തലിഫ അറഫ എന്നൊക്കെ പറഞ്ഞ ഓരോരോ പ്രദേശത്തിന്റെ പേരാണ്. നമ്മുടെ നാട്ടിലുള്ള പ്രദേശത്തിന്റെ അതിന് ഓരോരോ പ്രദേശത്തിന്റെ പേരാണ് മുസ്തലിഫ അറഫ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ മുസ്തലിഫ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മുസ്തലിഫയില് ഇതുപോലെ അറഫ പോലെ വിശാലമായ ഒരു മരുഭൂമിയാണ്. ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മസ്അരിൽ ഹറാം. നിങ്ങൾ അറഫയിൽ നിന്ന് ഒഴുകിയെത്തിക്കഴിഞ്ഞാൽ മസ്അറുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് അള്ളാഹുവിനോട് നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞ മസ്അറുൽ ഹറാം എന്ന ആ സ്ഥലമാണ് മുസ്ദലിഫ. അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ഒരു ചെറിയൊരു കുന്നൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ പള്ളി നിൽക്കുന്നതിന്റെ അടുത്ത ഭാഗത്തായിരുന്നു നബി മുസ്ദലിഫയിൽ ഇറങ്ങി താമസിച്ചിരുന്നത്. പക്ഷേ നബി പറഞ്ഞു, ഞാൻ നിൽക്കുന്നിടത്ത് എന്നെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയൂല, ഈ വിശാലമായ മരുഭൂമിയിലൊക്കെ ഈ ആൾക്കൂട്ടം നിൽക്കുന്നതൊക്കെ നിൽക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. നിങ്ങൾ മുസ്ദലിഫയിൽ എവിടെ ആയിരുന്നാലും വേണ്ടിയില്ല, മസ്അറുൽ ഹറാം എന്ന് പറയുന്ന ആ വിശുദ്ധ ഭൂമിയിൽ മുസ്ദലിഫയിലേക്കാണ് അറഫയിൽ നമ്മൾ വരുന്നത്. അത് നമ്മൾ ബസ്സിന് പോരായിരിക്കും നല്ലത്. ഒറ്റക്ക് ഭാര്യ ഭർത്താവും ചെറുപ്പക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നടന്നു പോന്നാല് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള റോട്ടിൽ നിങ്ങൾ നിന്നാ മതി, നടക്കണ്ട. ആ റോട്ടിക്കാണ്ട് കയറി നിന്നാൽ തന്നെ 3 കിലോമീറ്ററേ ഉള്ളൂ മുസ്ദലിഫയിൽ നിങ്ങളാണ്ട് എത്തിച്ചു തന്നോളൂ ആൾക്കാർ. അതിനാത്ര ഒഴുക്കാണ്, വെള്ളം ഒഴുകുന്ന മാതിരി ഒഴുകായിരിക്കും. അപ്പോ മുസ്ദലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തമ്പു ഇതൊന്നും ഉണ്ടാവില്ല, രാത്രിയാണല്ലോ, വെളിച്ചം തീയൊക്കെ ഉണ്ടാവും. അപ്പോ നിങ്ങൾ വല്ല ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ അവിടെ ചെറിയ പെട്ടിപ്പീടികളൊക്കെ ഉണ്ടാവും, അവിടുന്ന് പെട്ടിക്കടകൾ ഉണ്ടാവും ഭക്ഷണത്തിന്റെ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടും കിട്ടും. അത് നിങ്ങളെ കൊതമ്പണം ചെയ്താളി. അവിടുന്ന് ഭക്ഷണമൊക്കെ വല്ലതും കഴിച്ച് ഒന്നുണ്ടാക്കി, ഒരു ഭാഗത്ത് മരുഭൂമിയാണ്, മണൽ മരുഭൂമിയാണ്, റോഡുണ്ടാവും ചുറ്റുഭാഗത്തും. അപ്പൊ ഒരു നല്ല ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ മുണ്ടൊക്കെ വിരിച്ച്, നിങ്ങളെ മുസല്ലേ അല്ലെങ്കിൽ വിരിപ്പൊക്കെ വിരിച്ചിട്ട് നിങ്ങൾ മഗരിബ് ബാങ്കും ഖാമത്തും കൊടുത്ത് മഗരിബ് നമസ്കരിക്കുക. അത് മഗരിബ് നമസ്കരിച്ചു കഴിഞ്ഞ ഉടൻ ഇഖാമത്ത് കൊടുത്ത് ഇശയും 2 റക്അത്ത് നമസ്കരിക്കുക. മഗരിബ് 3, ഇശ 2. അത് 3, 2, 5. ഈ 2 നിസ്കാരവും നിസ്കരിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം ആ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് ഈ മുസ്ദലിഫയിലേക്കും വരുന്നത് കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാം. കുറച്ചു നേരം കഴിഞ്ഞ് നിങ്ങൾ നിസ്കാരവും പ്രാർത്ഥനയും നിക്കറും തസ്ബീഹും തൽബിയത്തും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുസ്ദലിഫയിൽ കിടന്നുറങ്ങുക. മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്ന് പറഞ്ഞല്ലോ, കിടന്നുറങ്ങണം. ചിലപ്പോൾ നമ്മൾ മുസ്ദലിഫയിൽ എത്താൻ ഒരു 12 മണിയൊക്കെ ആവും, ഉറങ്ങാൻ അധികം സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളൊരു 8, 8 ആവുമ്പോഴേക്കും മുസ്ദലിഫയിൽ എത്തും. ചില ആളുകൾ നടന്നു വന്ന് വൈദ്യമൊക്കെ പേച്ച ആകെ ബുദ്ധിമുട്ടി എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ട് അവസാനം നോക്കുമ്പോൾ വൈദ്യ വയ്ക്കുന്ന പ്രശ്നമില്ല, എന്നാലും ബ്ലോക്കായി അങ്ങനെയൊക്കെ ആയിട്ട് 1 മണി 2 മണിയൊക്കെ ആവും. അപ്പൊ കിടന്നിറങ്ങാൻ നേരം ഉണ്ടാവില്ല. എന്നാലും ഉള്ള സമയം കുറച്ചു നേരം മുസ്ദലിഫയിൽ ആ മരുഭൂമിയിൽ നമ്മളെന്നാണ് കിടന്നിറങ്ങാം. ആ വിരിപ്പ് വിരിച്ച് ആ ചരലില് ഒന്നാണ്ട് ഉറങ്ങുമ്പോൾ തന്നെ ഏകദേശം എല്ലാ കിബറുകളും പോകും. കാരണം വീട്ടിലുണ്ടല്ലോ, ഓരോരോ ദിവസം ആ ബെഡ്ഷീറ്റ് ഒന്നും മാറ്റിയിട്ടില്ലെങ്കിൽ വീട്ടിൽ അടിയന്തരാവസ്ഥ ഉണ്ടാവുന്നത്. ഇതെന്ത് മാറ്റം ചാടിയെന്നോ, അങ്ങനെയാണ് എന്ത്, ഞാൻ കിടന്നവർ ഇന്നലെ കിടന്നതാണല്ലേ. അവിടെ നിന്നൊക്കെയാണ് പോയിട്ട് ആ ശരീരം മണ്ണിൽ ഒരു വിരിപ്പൊക്കെ ഉണ്ടെങ്കിൽ വിരിപ്പിൽ വെച്ചാണ് കിടന്നുറങ്ങണം. ആ മരുഭൂമി ആകാശത്ത് ആകാശം കാണേണ്ട മരുഭൂമിയിൽ അതാ മുസ്ദലിഫയിൽ ലാപ്പറക്കുക, അന്ന് കിടന്നുറങ്ങുക. കുറച്ചു നേരം കിട്ടുന്ന സമയം ഉറങ്ങിയാൽ സുബഹിന്റെ മുമ്പായി എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നമസ്കരിക്കണം. തഹജ്ജുദ് നിസ്കാരം സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തും നിങ്ങൾ ഈ യാത്രയിൽ ഒഴിവാക്കരുത്. തഹജ്ജുദ് നിസ്കാരം സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്, തഹജ്ജുദ് ഇതോടുകൂടിയാണ് തുടങ്ങിക്കളെ, ഈ അജ്ജോടുകൂടി സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഒഴിവാക്കരുത്. അത് നബി ഒഴിവാക്കിയിട്ടില്ല. ബാക്കിയുള്ള സുന്നത്തുകളൊന്നും യാത്രയിൽ ആവശ്യമില്ല, നബി പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞ് സുബഹിവാങ്കു കൊടുക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ നിങ്ങളൊരു ഇമാമും ജമാഅത്തുമായിട്ട്, എല്ലാവർക്കും കൂടി ഇമാമും ജമാഅത്തൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ കൂട്ടങ്ങളായിരിക്കും, 2 റക്അത്ത് ഇശാ അൽ സുബഹി നമസ്കരിക്കാം. 2 റക്അത്ത് സുബഹി നിസ്കരിച്ച് ആ ഇരുന്നോട് തന്നെ നിക്കറും തസ്ബീഹും ഒക്കെ ചൊല്ലി, തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നിക്കറും തസ്ബീഹും കഴിഞ്ഞ് കുറച്ചുനേരം തൽബിയത്ത് ചൊല്ലി പഠിച്ചവനോട് നമ്മൾ ഇതേമാതിരി ചോദിക്കാനുള്ളത് പിന്നെയും ചോദിക്കന്നെ പ്രാർത്ഥിച്ച് ഒരു നേരം വെളുക്ക, കണ്ടാൽ അറിയുന്ന തിരിച്ചറിയുന്ന രൂപത്തിൽ നേരം വെളുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് വീരിപ്പൊക്കെ മടക്കി ബാഗിൽ വെച്ചിട്ട് നമ്മൾ മിനായിലേക്ക് പോരാണ്. ബസ് സൗകര്യത്തിന് കിട്ടിയാൽ ബസ് കയറിയാൽ മതി, പിന്നെ അതല്ലെങ്കിൽ നടന്നു പോന്നാലും മതി. എല്ലാവരും അധികം ആളുകളും നടക്കലാണ്. മിനായിലേക്ക് ഇങ്ങനെ നിരന്ന് മരുഭൂമിയിൽ അറ്റമല്ലാതെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും കണ്ണെത്താത്ത ദൂരം വരെ ഹാജിമാര് ഇഹ്റാമിന്റെ വേഷവും ധരിച്ച് ലബ്ബൈക്കല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, അത് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ വരിക മിനായിലേക്ക്. അപ്പൊ ദുൽഹജ്ജ് 10 പെരുന്നാള്, നമുക്ക് പെരുന്നാൾ നിസ്കാരവും ആയാദി കർമ്മങ്ങളൊന്നും ഹാജിമാർക്കില്ല. അപ്പോ നമ്മൾ ദുൽഹജ്ജ് 10 അന്ന് സുബൈക്ക് മുസ്ദലിഫയിൽ നിന്ന് രാപ്പാർത്ത് പിറ്റേന്ന് രാവിലെ ദുല്ലഹജ്ജ് പത്തിന്റെ അന്ന് ആ സുബഹിസ്കാരം കഴിഞ്ഞ് ദിക്റും തസ്ബീഹൊക്കെ ചൊല്ലി മിനായിലേക്ക് നടന്നുവരാണ്. ഇനി ദുല്ലഹജ്ജ് പത്തിന്റെ അന്ന് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മിനായിൽ മൂന്ന് സ്ഥലത്ത് കല്ലെറിയാനുള്ള ഇടത്ത് ഇന്ന് ഈ പത്തിന്റെ അന്ന് ഒരു സ്ഥലത്ത് കല്ലെറിഞ്ഞാൽ മതി. ജംറയിൽ ഒരു സ്ഥലത്ത് കല്ലെറിയണം. അപ്പൊ ആ കല്ലെറിയലാണ് നമുക്കുള്ള കർമ്മം. പിന്നെ നമ്മൾ മിനയിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് വന്ന് നടന്നു വരികയാണ്, ബസ്സിലൊക്കെ വരികയാണെങ്കിൽ കുറെയൊക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഉറക്കും കാര്യവും വേണ്ടത്ര ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് തമ്പിലെന്ന് നമ്മളെ തമ്പ് കണ്ടുപിടിച്ച് അതിൽ ചെന്ന് നമ്മളെ ബാഗൊക്കെ അവിടെ വെച്ച് ഒന്ന് വെള്ളം കുടിച്ച് ഒന്ന് ക്ഷീണമൊക്കെ മാറ്റാം. ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ അവിടെ ഒരു സംവിധാനം ഉള്ളത്, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക്, പാകിസ്ഥാനികൾക്ക്, സിറിയക്കാർക്ക്, തുർക്കിക്കാർക്കൊക്കെ എറിയേണ്ട സമയമുണ്ട്, അത് നിങ്ങൾ അറിയിക്കും. അപ്പൊ നിങ്ങള് പിന്നെ ഒരു ഈ ദുല്ലഹജ്ജ് പത്തിന്റെ അന്ന് നിങ്ങൾ മിനായിലേക്ക് പോകുമ്പോ വഴിയിൽ വെച്ചോ മിനയിൽ വെച്ചോ മുസ്ദലിഫയിൽ വെച്ചോ ഇഷ്ടമുള്ളിടത്ത് സൗകര്യപ്പെട്ടിടത്തുനിന്ന് ഒരു ഏഴ് കല്ല് എടുക്കണം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എറിയാനുള്ള കുറച്ച് കല്ലുകൾ നിങ്ങൾ എടുക്കണം. എല്ലാ കല്ലും കൂടി പെറുക്കിയാണ്ട് തുള്ളി പെറുക്കിയാണ്ട് ബുദ്ധിമുട്ടണമെന്നില്ല. ഒരു ഏഴ് കല്ല് നിങ്ങൾ കയ്യിൽ പിടിച്ചു, ചെറിയ കല്ല്, നമ്മളെ കടല ഭർത്ത കടല കുറിക്കുന്ന ആ കടലമണിന്റെ അത്ര വലിപ്പമുള്ള ഒരു ഏഴ് കല്ലിന്റെ കഷ്ണം. അത് കല്ല് കഴുകി അതിമ ഊതി അങ്ങനെ ഒന്നും ചെയ്യണ്ട, സാധാരണ നടക്കേണ്ട വൈക്കലുണ്ടാവും കല്ല്. കഴിഞ്ഞ കൊല്ലം ഞമ്മളൊക്കെ എറിഞ്ഞ കല്ല് ഈ കൊല്ലം വാരികാണ്ട് മിനയിലും മുസ്ദലിഫയിലും ആ വഴിയിലൊക്കെ ബദറിലാണ്. ആ കല്ലാണ് നമ്മൾ നിങ്ങൾ വെറുക്കല്. നിങ്ങൾ എറിഞ്ഞ കല്ല് പിറ്റത്തെ കൊല്ലം ആകുമ്പോഴേക്ക് അതൊക്കെ അതിൽ നിന്ന് എറിഞ്ഞെടുത്ത് വാരി എടുത്തിട്ട് അത് ബദറിലാണ്. ആ ചെറിയ ചെറിയ ചരൽക്കല്ല്, അതിലൊരു ഏഴ് കല്ലുകളെടുത്ത് കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ കീശയിൽ കീശകളുണ്ടാവുമല്ലോ മടിയിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു സഞ്ചിയിലൊക്കെ ഇട്ട് ഏഴ് കല്ല്. ആ കല്ലുമായിട്ട് നമ്മൾ മിനയിൽ കുറഞ്ഞ് വിശ്രമിക്കുക, തമ്പിൽ പോയിട്ട് വിശ്രമിക്കുകയോ മറ്റോ ചെയ്യാം. ഏതായിരുന്നാലും അന്ന് രാവിലെ മുതൽ ഉച്ചന്റെ മുമ്പായിട്ട് കഴിയുമെങ്കിൽ നമ്മൾ എറിയണം, കല്ലെറിയണം. മീനായിലെ കല്ലേറ് പണ്ടൊക്കെ കല്ലെറിയുന്നിടത്ത് വലിയ തിരക്കും ബഹളങ്ങളും ഉണ്ടായി, ആളുകൾ മരിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കല്ലെറിയുന്നിടത്ത് ഒരു തിരക്കുണ്ടാവാൻ സാധ്യതയില്ല. കാരണം കല്ലെറിയുന്ന ആ സ്ഥലം ഒരു ഏകദേശം ഇത്ര ഇതിന്റെ പകുതി ഒരു 15 മീറ്റർ നീളത്തിലുള്ള ഒരു മതില് പോലെ കെട്ടിയ ഒരു സ്ഥലത്താ കല്ലെറിയാണ്. 15-20 മീറ്ററോളം ഇങ്ങനെ ഓവലായിട്ട് ദീർഘ വൃത്തത്തിൽ കെട്ടിയ ഒരു സ്ഥലമുണ്ട്. ആ കെട്ടിന്റെ ഉള്ളിക്ക് കല്ല് വീണാൽ മതി, വളരെ സൗകര്യമാണ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവിടെ പോയി കണ്ടു. പണ്ടൊക്കെ നമ്മൾ മിനയിൽ കല്ലെറിയാന്നൊക്കെ പറഞ്ഞാൽ ഒരു കിണറിന്റെ ആൾമറ കെട്ടിയമാരുള്ള ഒരു വട്ടം അതിക്ക് വീഴണം എന്നിട്ട് അവിടെയാണ് ഈ തിരക്കും ബഹളങ്ങളും വികലും മരണമൊക്കെ ഉണ്ടാവല്. ഇപ്പൊ ഒരു 10-15-20 മീറ്ററോളം നീളത്തിൽ ആണ് ഒരു ഓവൽ ഷേപ്പില് ആണ് ഒരു 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 തടമുള്ളത്. ആ തടത്തിന്റെ നടുക്ക് വലിയൊരു മതിലുണ്ട്. കല്ല് എറിയുമ്പോ ഈ ഭാഗത്തു നിന്ന് എറിയുമ്പോ അങ്ങോട്ട് വീകാതിരിക്കാനും അവിടെ നിന്ന് എറിയുമ്പോ അങ്ങോട്ട് വീകാതിരിക്കാനും നല്ല സൗകര്യമാണ്. നിങ്ങൾ സാവകാശത്തിൽ അവിടെ ചെന്നിട്ട് ഈ ഏഴ് കല്ല് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് തന്നെയാണ് പോകേണ്ടത്. ഉച്ചന്റെ മുമ്പ് എറിയലാണ് പുണ്യം. ഉച്ചന്റെ ശേഷം എറിഞ്ഞാലും വൈകുന്നേരം എറിഞ്ഞാലും കയ്യൂലങ്കി ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോഴൊക്കെ എറിഞ്ഞാൽ മതി. ഈ കല്ലുമായിട്ട് ഇങ്ങനെ പോവുക, തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഇഹ്റാമിന്റെ വേഷത്തിൽ അങ്ങനെ പോയിട്ട് നിങ്ങൾ മിനയിൽ നിന്ന് തമ്പിന്നാണ് പോകുമ്പോ ആദ്യം കാണുന്നിടത്ത് എറിയണ്ട, അത് നമുക്ക് പിറ്റേന്നും പിറ്റേന്നൊക്കെ എറിയാനുള്ളത്. അന്ന് ഇന്ന് അവിടെ എറിയണ്ട, ദുല്ലഹജ്ജ് പത്തിന്റെ അന്ന് രണ്ടാമതുള്ള സ്ഥലത്ത് എറിയണ്ട. പിന്നെ മൂന്നാമത്തെ സ്ഥലത്ത് മക്കത്ത് നിന്ന് കൊണ്ട് വരുമ്പോ ഒന്നാമത്തെ സ്ഥലം, നിങ്ങളെ തമ്പിൽ നിന്ന് കണ്ടു പോകുമ്പോ മൂന്നാമത്തെ സ്ഥലത്ത് ജംറത്തുൽ വലിയ ജംറ, ജംറ പറഞ്ഞാൽ കല്ലുന്നേ ഉള്ളൂ, കല്ലെറിയേണ്ട ആ സ്ഥലം. അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തെൽബിയത്ത് നിർത്തുകയാണ്. ഇപ്പൊ ദുല്ലഹജ്ജ് എട്ടിന്റെ അന്ന് മക്കത്ത് നിന്ന് തുടങ്ങിയ തെൽബിയത്ത് 8 മിന 9 അറഫ 9-ന്റെ അന്ന് രാത്രി മുസ്ദലിഫ, 10-ന്ന് മുസ്ദലിഫ മുതൽ മിന, ഈ ദിവസങ്ങളൊക്കെ തെൽബിയത്താ. ആ തെൽബിയത്ത് കല്ലെറിയുന്നിടത്തെത്തിയാൽ സ്റ്റോപ്പ്, കഴിഞ്ഞു, നിർത്തി. ഇനി നമ്മൾ ആ കല്ലെടുത്തിട്ട് ആ തടം ഒരിങ്ങനെ ആൾമറ കെട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഒരു അര മതില് കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ ദീർഘവൃത്തത്തിൽ. ആ തടത്തിലേക്ക് കല്ല് എത്തുന്ന വിധത്തിൽ ദൂരത്ത് നിന്നുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് ബേജറാവണ്ട, മെല്ലെ ആൾക്കൂട്ടത്തിൽ കൂടി ഇങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ച് ഇങ്ങനെ അമ്മാനെയും ബാലിനെയും കയ്യും പിടിച്ച് അങ്ങനെ കൂട്ടിപ്പിടിച്ചാണ് കൊണ്ടുപോയാൽ ആ തടത്തിന്റെ അടുത്ത് കെട്ടാം. അപ്പൊ ഞാൻ പ്രായോഗികമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഈ വിഷയത്തിൽ ഒരുപാട് അറിവില്ലായ്മയും പിന്നെ ബേജാറും ബദ്ധപ്പാടുമാണ് എല്ലാ അപകടത്തിനും കാരണം. നിങ്ങൾക്ക് അങ്ങനെ അറിവില്ലാതിരിക്കണം. മെല്ലെ തിരക്കിന്റെ അടി കൂടി ഇങ്ങനെ എന്താണ് അവിടെ കണ്ട് പോകലേ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പോയാൽ മതി. മെല്ലെ ഇങ്ങനെ പിടിച്ച് കല്ലും പിടിച്ച് ഇങ്ങനെയാണ് ചെന്നാൽ അതിന്റെ അടുത്ത് കണ്ടെത്തും. ശ്രദ്ധിച്ചു പോയാണെന്ന് മാത്രം.
അടുത്ത് കണ്ടെത്തി കഴിഞ്ഞു. കല്ല് വീണു വിചാരിച്ച് നിങ്ങൾ ബേജാറാണ്ട. അപ്പോഴേക്ക് വേറെ ആരത്തിലും ഈ എക്സ്ട്രാ രണ്ടോ നാലോ കല്ല് എക്സ്ട്രാ അധികെടുത്തോ. എന്നിട്ട് അങ്ങനെ പോയിട്ട് അവിടെ ആ തടത്തിലേക്ക് അല്ലാഹു അക്ബർ, അങ്ങനെ കണ്ടാ മതി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഏഴ് കല്ല് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് വട്ടാണ്ട് ഇടുക. മിനയിൽ കല്ലേറ് എന്ന് പറഞ്ഞാൽ കല്ലേറ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട കയറല്ല, അത് ഇടലാണ്, ചെറിയ കല്ല് ഇടലാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ആ ഇട്ട് കഴിഞ്ഞാൽ ആ കല്ലേറ് കഴിഞ്ഞു, നമ്മുടെ അന്നത്തെ ദുൽഹജ്ജ് പത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മം കഴിഞ്ഞു. നമ്മൾ അവിടുന്ന് കണ്ട് പുറത്തേക്ക് കഴിച്ചിലായി, നമ്മളെ തമ്പിന്റെ അടുക്ക് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വന്നാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകുക, വിരമിക്ക. എങ്ങനെ ഇഹ്റാം എന്ന് ഉംറന്റെ അന്ന് തഹല്ലുലായത്? മുടിയെടുത്തിട്ട്. അതുപോലെ നമ്മൾ അവിടുന്ന് മുടിയെടുക്കാം. മുടിയെടുക്കാൻ അവിടൊക്കെ ബാർബർ ഷോപ്പുകളും ബാക്കികളൊക്കെ ഉണ്ട്. അവിടുന്ന് പറഞ്ഞാലും എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ തല ചെത്താതെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ചെയ്യാം. അങ്ങനെ മുടിയെടുക്കാം. മുടിയെടുത്തതോടുകൂടി നമ്മൾ ഇഹ്റാമിന്റെ വേഷത്തിൽ നിന്ന് പിന്നെ നമുക്ക് സാധാരണ വേഷത്തിലേക്ക് കടക്കാം. അപ്പൊ അതാണ് മിനയിൽ കല്ലേറ് കഴിഞ്ഞാൽ മുടിയെടുക്കാം. ഇനി അതല്ല, കല്ലേറ് കഴിഞ്ഞാൽ നമുക്കൊരു അറിവുണ്ട്, ഒരു അറിവ്. ആ അറിവ് ഈ കല്ലേറ് കഴിഞ്ഞതിന്റെ ശേഷം ദുൽഹജ്ജ് പത്തിനേ പാടുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ പിറ്റേന്നോ. നമ്മൾ ചെന്നൈക്കാൻ അറക്കരുത്. ഇനിയിപ്പോ നിങ്ങളെ ഈ ക്ലാസ് എടുത്ത് തന്ന മൂലമാരൊക്കെ നിങ്ങൾ എടുത്ത് വരും, അല്ലെ ഓലെ പ്രതിനിധികൾ നക്കത്തുകളാണ്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പത്തനെ അർത്തോളിട്ടാ, അന്ന് വലിയ വിലയക്കാരം, അതുകൊണ്ട് അന്നൊക്കെ അറക്കാൻ നിൽക്കണ്ട, പത്തനെ അർത്താളി, ഞങ്ങളെടുത്ത് കാശ് തന്നാളി, ഞങ്ങൾ അറുത്തുകാണ്ട് ഇറച്ചി ഇവിടെ കൊണ്ടുവരാം. എന്നാ നമുക്ക് ഇറച്ചി തിന്നും ചെയ്യാം, കൂട്ടും ചെയ്യാം, അറിവിന്റെ പറവും കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് മസാല പറഞ്ഞു തരുമല്ലേ, അതിനൊക്കെ മസാല ഉണ്ടെന്നും പറയും. എന്തറിഞ്ഞാൽ ഞാൻ പറയാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെന്ന ഉടനെ, ഞാൻ പറയുന്നത് ഉംറക്ക് ചെന്ന ഉടൻ തന്നെ അറിവിന്റെ കാശിന് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ കുട്ടിക്ക് നിങ്ങൾ കാശ് കൊടുക്കരുത്. നിങ്ങൾ ഒന്നുകിൽ സർക്കാർ നിങ്ങളുടെ പണം കിട്ടിയാൽ അറിവ് നടത്തി കൊടുക്കുന്ന സർക്കാരിന്റെ സംവിധാനം ഉണ്ട്, ഓലെ അർത്ഥമുള്ള നിങ്ങൾ പണം കിട്ടിയാൽ മതി അടുത്ത പണ്ഡിതന്മാരുടെ നേരത്ത്. അതല്ലെങ്കിലോ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ, ഇപ്പൊ ഇസ്ലാമിക് സെന്ററിലൊക്കെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ പണം കിട്ടിയാൽ അവരെ അർത്ഥമുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പലപ്പോൾ അതാ ചെയ്തത്, അവര് നിങ്ങളെയും കൊണ്ടുപോയി അർത്ഥമുള്ളൂ. അല്ലാതെ ദുൽഹജ്ജ് പത്തിന്റെ മുമ്പ് അറക്കാൻ പാടില്ല. ഏതായിരുന്നാലും ഈ ഒന്നാമത്തെ ഏറ് കഴിഞ്ഞാൽ പിന്നെ മുടിയെടുക്കലാണ് ഒരു കർമ്മമുള്ളത്, അറവാണ് മറ്റൊരു കർമ്മമുള്ളത്, വസ്ത്രം മാറ്റലാണ് വേറൊരു കർമ്മമുള്ളത്, തവാഫ് ഹജ്ജിന്റെ തവാഫും സഹിയുമാണ് മറ്റൊരു കർമ്മം. അത് നിങ്ങൾക്ക് ക്രമത്തിൽ ചെയ്യാം, അതല്ലെങ്കിൽ മാറ്റി മാറ്റി ചെയ്യാം. അപ്പൊ അന്ന് തന്നെ മുടിയെടുത്തു കഴിഞ്ഞ ഉടൻ തന്നെ, നമുക്ക് ഏറ് കഴിഞ്ഞ ഉടൻ മുടിയെടുത്ത് തുണിയുപ്പായൊക്കെ മാറ്റി നിങ്ങൾക്ക് അറക്കാൻ പോകാം. നിങ്ങൾ പണം കെട്ടാത്തവരാണെങ്കിൽ നേരത്തെ സർക്കാരിന്റെ അവിടെ പണം കെട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അറക്കാം. അപ്പൊ ഈ പോണ്ട ഹജ്ജ് കമ്മിറ്റിക്കൊന്നും പോണ്ടവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾ പണം കെട്ടിക്കാളി, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിങ്ങൾ പണം കൊടുത്താൽ മതി. ദുൽഹജ്ജ് പത്തിന്റെ അന്നേ അറക്കാവും, അല്ലെങ്കിൽ അതിന്റെ പിറ്റേ നോക്കാം, അല്ലാതെ അതിന്റെ മുമ്പ് അറുത്ത് പോകരുത്. കാരണം ഒന്നോയത്ത് അത്രേ പാടുള്ളൂ, അതേ ഒക്കുമെന്നെ അത് നമുക്കൊക്കെ അറക്കണം ഒരാടിനെ. അപ്പൊ അന്ന് അറിവുണ്ടെങ്കിൽ നിങ്ങൾ അറക്കുക. പണം കെട്ടിയവരാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ആരൊക്കെങ്കിലും കൊടുത്തേൽപ്പിച്ചവരാണെങ്കിൽ അവരറുത്തോളൂ. അന്ന് നമുക്കുള്ള അപ്പൊ അറവ്, കല്ലേറ്, മുടിയെടുക്കല്, അറവ്, മുടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ വസ്ത്രം മാറ്റട്ടോ. പിന്നെ നമുക്ക് അന്ന് ചെയ്യാനുള്ള ഒരു കർമ്മം തവാഫ് ചെയ്യുക എന്നുള്ളതാണ്. ഹജ്ജിന്റെ തവാഫ്, ഉംറന്റെ തവാഫ് നമ്മൾ നേരത്തെ കഴിഞ്ഞു, പിന്നെ നമ്മൾ വെറുതെ സുന്നത്തായ തവാഫുകളൊക്കെ കഴിഞ്ഞു, ഹജ്ജിന്റെ തവാഫ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മിനയിൽ നിന്ന് നടന്നിട്ടോ ബസ്സിനോ കാറിനോ ഒക്കെ മക്കത്ത് വന്ന് അന്ന് തന്നെ തവാഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിറ്റേന്നും ചെയ്യാം, പിറ്റേന്നും ചെയ്യാം, അന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. പറ്റുമെങ്കിൽ ചെയ്താളി അന്ന് തന്നെ ചെയ്യാം. അപ്പൊ അന്ന് തവാഫ് ചെയ്യാം. സാധാരണ ഒന്നും ഉണ്ടാക്കി അസറുലസ്മദിന്റെ അവിടെ പോയി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ച മാതിരി ഏഴ് ചുറ്റ് തവാഫ് ചെയ്യാം, രണ്ടര കാഴ്ച സുന്നത്ത് നിസ്കരിക്കുക, ജംസം വെള്ളം കുടിക്കുക, സഴിയു നടത്തുക, ഹജ്ജിന്റെ സഴിയെ. ആ തവാഫും സഴിയും കഴിഞ്ഞാൽ ഹജ്ജിന്റെ പരിപൂർണമായ കർമ്മങ്ങൾ കഴിഞ്ഞു. അന്ന് തവാഫും സഴിയും ചെയ്യുന്നില്ലെങ്കിൽ അന്ന് ദുൽഹജ്ജ് പത്തിന്റെ അന്ന് ഈ കല്ലേറും അറവൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ മിനയിൽ അവിടെ തന്നെ കൂടുക, അന്ന് രാത്രി അവിടെ പാർക്കുക. അല്ലെങ്കിൽ മക്കത്ത് പോയി എന്നാൽ രാത്രി മിനയ്ക്ക് തന്നെ വരണം. ദുൽഹജ്ജ് പതിനൊന്ന് പിറ്റേന്ന് നമുക്കന്ന് എറിയാണ്ട് ഏറ് പൂർത്തിയായിട്ടില്ല. അന്ന് തവാഫും ചെയ്യ സഹായം ചെയ്യാൻ മക്കത്തേക്ക് വന്നോല് തിരിച്ചങ്ങണ്ട് തന്നെ പോകണം. അതല്ല, അന്ന് വരാത്തോല് അവിടെ തമ്പിൽ നിന്നാ മതി, പിന്നെ തവാഫ് ചെയ്താൽ മതി. ദുൽഹജ്ജ് പതിനൊന്നിന്റെ അന്ന് രാവിലെ മുതൽ ഉച്ചവരെ നമുക്ക് കല്ലേറ് ചെയ്യാൻ പാടില്ല. ദുലജ് 10 അന്ന് രാവിലെ മുതൽ ഉച്ചവരെയാണ് കല്ലേറേണ്ട നേരം. അത് കഴിയാത്തത് കൊണ്ട് ഉച്ചക്കിന്റെ ശേഷം നീട്ടാന്നേ ഉള്ളൂ. പക്ഷെ ദുലജ് 11 തന്നെ രാവിലെ ഉച്ചവരെ ളുഹുർ ബാങ്ക് വരെ ഒരിക്കലും കല്ലെറിയാൻ പാടില്ല. ഉച്ചക്ക് ശേഷം 21 കല്ലുകൾ എടുക്കുക. അത് നിങ്ങൾ താമസിക്കുന്ന തമ്പിന്റെ ചോട്ട് ആ കാർപ്പറ്റ് കൊണ്ട് പൊക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും, പുറത്തൊക്കെ ഉണ്ടാവും, നടക്കുന്നിടത്തൊക്കെ കല്ല് കല്ല് പെറുക്കുക. 21 കല്ലും പെറുക്കി ഉമ്മയും മക്കളും ബാപ്പയും ഏട്ടന്മാരും അഞ്ചുമാരും ആരൊക്കെ ഉള്ള അങ്ങനെ വരാം. വന്നിട്ട് ഇന്നലത്തെ പോലെ തന്നെ തെൽബിയത്തൊന്നുമില്ലല്ലോ, ഇന്നലത്തെ പോലെ തന്നെ ഇങ്ങനെ വന്ന് ആദ്യം കാണുന്ന ആ സ്ഥലത്ത് ജംറത്തു സുഗ്ര എന്നാണ് അതിനെ പറയാം. അവിടെ വന്നിട്ട് അവിടെ ഇന്നലെ എറിഞ്ഞിട്ടില്ലല്ലോ, അവിടെ നമ്മൾ അതിന്റെ അടുത്ത് അതേമാതിരി ചെന്നിട്ട് നമ്മൾ സാധാ വേഷമൊക്കെ ആയിരിക്കും, ഇഹ്റാമൊന്നുമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 7 എറിയാം. 7 എറിഞ്ഞിട്ട് ഒന്ന് മാറി നിന്ന് കിബിലയിലേക്ക് തിരിഞ്ഞ് കൈ ഉയർത്തി കുറച്ചു നേരം പ്രാർത്ഥിക്കാം. നമുക്ക് പഠിച്ചവനോട് പറയാനുള്ളത് വീണ്ടും പറയുന്നേ, കാരണം ഈ 1 ഏറ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം എന്നാ റസൂല് പഠിപ്പിച്ച്. എന്നിട്ട് മുന്നോട്ട് നടന്നാൽ മധ്യത്തിലുള്ള ജംറത്തുൽ ഉസ്ത എന്ന് പറയുന്ന മധ്യത്തിലുള്ള ജംറന്റെ അവിടെ എത്തും. അവിടെയും അതുപോലെ 7 ഏറ് എറിഞ്ഞ് ഒന്ന് മാറി എന്നിട്ട് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. അപ്പൊ 7, 7, 14 ഏറായി. വീണ്ടും മുന്നോട്ട് നടന്നാൽ ഇന്നലെ എറിഞ്ഞ ജംറത്തുൽ അഖബന്റെ അവിടെ പോയിട്ട് അതേ പ്രകാരത്തിൽ 7 14, 7, 21 ഏറായി. ആ 7 ജംറത്തുൽ അഖബയിൽ 3 ഏറ് എറിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ടതില്ല. പ്രാർത്ഥന ഇല്ലാതെ നമ്മൾ തിരിച്ച് തമ്പിലേക്ക് തന്നെ പോകാം. ഇന്നലെ തവാഫും സൈറും പോയിട്ടില്ലെങ്കിൽ ഇന്ന് പോകാം 11 അന്ന്. അല്ല, ഇന്നും പോണില്ല, ഇന്നും പോയിക്കാണ് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പിൽ ചെന്നിരുന്ന് ദിക്റും തസ്ബീഹും പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞുകൂടാം. അവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഹജ്ജ് ഉണ്ട് കഴിഞ്ഞ് മുടിയെടുത്ത് സാധാ വേഷത്തേക്ക് കടന്ന് കല്ലേറും കഴിഞ്ഞാൽ പിന്നെ തമാശയും കളിയൊക്കെ ഏറ്റ് നടക്കുന്നതാണ് ആളുകൾ, അതൊന്നും ചെയ്യരുത്. പെരുന്നാളിന്റെ ദിവസങ്ങളാണ്, നിങ്ങൾക്ക് തക്ബീർ അല്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നുള്ള തക്ബീർ, പിന്നെ സ്വലാത്തും ദിക്റും ഖുർആൻ പാരായണം ദുആയും ഒക്കെ ആയിട്ട് സമയത്ത് 2 ളുഹ്ർ 2 അസ്ർ അതതിന്റെ സമയത്ത് നിസ്കരിച്ച് മിനയിൽ 11 അന്നും താമസിക്കണം. രാത്രി മക്കയിലേക്ക് വന്നവർ തിരിച്ചു വരുമാണം രാത്രി. അത് കഴിഞ്ഞ് പിറ്റേന്ന് ദുൽഹജ്ജ് 12 അന്നും ഉച്ചക്ക് ശേഷം ഇന്നലെ എറിഞ്ഞ അതേ രൂപത്തിൽ 21 കല്ലുകൊണ്ട് 3 സ്ഥലത്ത് എറിയണം 12 അന്ന്. അതോടുകൂടി നിർബന്ധമായ ഏറ് കഴിഞ്ഞു. ഇപ്പൊ ദുൽഹജ്ജ് 10 അന്ന് 7 മറ്റേടത്ത് 21 ഏറ്, 11 12 21 21 42 7 49 ഏറ് എറിഞ്ഞു. ഇതോടുകൂടി നിർബന്ധമായി എറിയേണ്ട എറിയൽ കഴിഞ്ഞു. ഇനി നമ്മൾ മക്കയിലേക്ക് പോരണം എന്നുള്ള ആളുകൾക്ക് 12 എറിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടക്കെന്ന മിനയിൽ നിന്ന് കൊണ്ട് കഴിച്ചിലാകാം. ജംറത്തുൽ അഖബ എന്നുള്ള ആ ഏറ് 3 സ്ഥലത്ത് എറിയലോ, അവിടുന്ന് കണ്ട് 2 നടന്നാ മിനാന്റെ പരിധി വിട്ടു, അങ്ങോട്ട് കഴിച്ചിലായ മതി. അവിടെ നിന്ന് മിനയിൽ രാത്രി നിൽക്കാൻ പറഞ്ഞു. സൂര്യൻ അസ്തമിച്ചാൽ മിനയിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേന്ന് അവിടെ നിൽക്കണം. അപ്പൊ 12 അന്ന് പോരാണെന്നുണ്ടെങ്കിൽ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ അടുക്ക് പോരാ. അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11, 12 മാത്രമല്ല 13 എറിഞ്ഞിട്ടാ പോകുന്നത്. അതായത് ഈ 49 പുറമെ 21 ഏറും കൂടി പിറ്റേന്നും കൂടി എറിഞ്ഞു. അത് സുന്നത്താണ്, കൂടുതൽ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ നമ്മളൊക്കെ ഇവിടുന്ന് ഇത്ര അധികം കെട്ടി കുത്തി പോയിട്ട് 12 അന്ന് തന്നെ കണ്ട് മണ്ടൊന്നും വേണ്ട, 13 കൂടി അവിടെ നിൽക്കുക. നിന്നിട്ട് ഉച്ചക്ക് ശേഷം ഇന്നലെ മിഞ്ഞാന്ന് എറിഞ്ഞ പോലെ 3 സ്ഥലത്ത് 21 കല്ലുകൾ അവിടൊക്കെ കിട്ടും, കല്ലുകൾ എടുത്തിട്ട് 3 സ്ഥലത്ത് എറിയുക. എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചുപോരാ. തവാഫും സഹിയും 10, 11, 12 കഴിഞ്ഞവർക്ക് മക്കത്ത് വന്നാൽ പിന്നെ തവാഫും സഹിയും വേണ്ട. അതല്ല, അത് കഴിയാത്ത ആളുകളാണെങ്കിൽ മക്കത്ത് വന്ന് റൂമിൽ വന്ന് വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് ഹജ്ജിന്റെ തവാഫും സഹിയും ആ 13 അന്നോ 14 അന്നോ ഒക്കെ നിർവഹിച്ചാൽ മതി. ഇതാണ് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും ലളിതമായി നിങ്ങളെ പഠിപ്പിക്കാനുള്ളത്. ഇതിലിപ്പോ എന്താ നമുക്ക് അറിയാത്ത കാര്യം എറിയല്ലോ, എന്താ പ്രത്യേകം പഠിക്കാനില്ല? സഫാ മർവന്റെ ഇടയിൽ ഇങ്ങനെ നടക്കേ, സാധാ നടത്തുന്നതന്നെ, തവാഫ് ചുറ്റുവാത്ത് ഇങ്ങനെ നടക്കേ, അതിലൊന്നും പ്രത്യേകം പഠിക്കാനില്ല. പക്ഷെ 1-2 കാര്യങ്ങളിൽ ചൊല്ലി പറയേണ്ട തൽബിയത്ത് അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു അത് മാത്രം പഠിച്ചാൽ മതി. ഇതാണ് ഹജ്ജിന്റെ ഒരു ചെറിയ രൂപം. ഈ നിലക്ക് പ്രാർത്ഥനാനിരതമായി ഹജ്ജ് ചെയ്താൽ സുന്നത്ത് റസൂൽ അനുസരിച്ചുള്ള ഒരു ഹജ്ജായി. അതിന്റെ അപ്പുറം നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഒന്നും
നിങ്ങൾ ചെയ്യരുത്, ഇതിൽ കൂട്ടിച്ചേർക്കാനില്ല. ഇതാണ് ഹജ്ജിന്റെ പരിപൂർണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി. ഞാനിതിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഹജ്ജ് ചെയ്തവരും മറ്റുള്ള ആളുകളൊക്കെ ചോദിക്കണം. അപ്പൊ ഹജ്ജ് ഇതോടുകൂടി കഴിഞ്ഞു, അപ്പൊ ഉംറയും കഴിഞ്ഞു, ഹജ്ജും കഴിഞ്ഞു. ഇനി നമുക്ക് ഹജ്ജ് ആദ്യമാർക്ക് പിന്നെ നാട്ടിലേക്ക് മടങ്ങലായിരിക്കും. അതിന്റെ ഇടയ്ക്ക് മദീനത്ത് നമ്മൾ ചെല്ലുന്ന ഒരു പുണ്യകരമായ കുറച്ച് കർമ്മങ്ങൾ നിർവഹിക്കാണ്ട്, പക്ഷെ ഹജ്ജ് വെച്ച് ബന്ധപ്പെട്ടതല്ല. ഒരു ഹാജി മദീനത്ത് പോയിട്ടില്ലെങ്കിലും ഹജ്ജിന് യാതൊരു കുഴപ്പവുമില്ല, പക്ഷെ അവിടെ ചെന്ന സ്ഥിതിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പട്ടണത്തിൽ പോയി ആ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ളതൊക്കെ ഒരു പുണ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പോകാതിരിക്കൂല, ആരും പോകാതിരിക്കൂല. അതുകൊണ്ട് നമ്മൾ മദീനത്തേക്ക് പോവുക. അത് അധിക ആളുകളെയും ഹജ്ജിന്റെ മുമ്പാണ് മദീനത്ത് കൊണ്ടുപോവുക. മദീനത്ത് പോകുമ്പോ നമ്മള് സാധാ വേഷത്തിൽ തന്നെ, അവിടെ ഇഹ്റാമും കാര്യമൊന്നുമില്ല. പക്ഷെ മദീനത്തേക്ക് പോകുമ്പോ നിങ്ങൾ ഇഹ്റാമിന്റെ വസ്ത്രം കയ്യിൽ വെക്കണം, ബാഗില്. ഹജ്ജിന്റെ മുമ്പ് നിങ്ങൾ മദീനത്തേക്ക് കൊണ്ടുപോയാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നേരെ മദീനത്ത് ചെന്ന് നമ്മളെ റൂമിൽ പോയിട്ട് നമ്മളെ റൂമിലാക്കും, നിങ്ങളെ നമുക്ക് റൂമൊക്കെ അവിടെ സൗകര്യം ഉണ്ടാവും. എന്നിട്ട് മദീന മസ്ജിദുൻ നബവി, നബിയുടെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക. സാധാരണ പള്ളിയേക്കാളും 1000 ഇരട്ടി പുണ്യമാണ് മദീനത്തെ പള്ളിയിലെ നമസ്കാരം. മക്കത്തെ പള്ളിയിലെ നമസ്കാരം സാധാരണ പള്ളിയേക്കാളും 100,000 ഇരട്ടി പുണ്യമാണ്. അതുകൊണ്ട് മക്കത്താ കൂടുതൽ നിൽക്കേണ്ടത്. പക്ഷെ ആളുകൾ മദീനത്ത് 10 ദിവസം 40 വഖത്തും എന്നൊക്കെ പറഞ്ഞ് നിൽക്കും, അതൊന്നും ശരിയല്ല. അങ്ങനൊന്നും ഇസ്ലാം നബി നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോ മദീനത്ത് പോയി നബിയുടെ പള്ളിയിൽ പോയി നമസ്കരിക്കുക. പക്ഷെ സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കത്തെ പള്ളിയില് ഒരേ വാതിൽക്കൽ കൂടി പെണ്ണിനും ആണിനും കടക്കുക, അടുത്തടുത്ത് തന്നെ നിന്ന് നിസ്കരിക്കുക, ഒപ്പം പിന്നെ കൈപിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അത് പള്ളിയിൽ അതിനൊക്കെ പറ്റും, നിങ്ങൾക്ക് കാണാമല്ലോ. പക്ഷെ മദീനത്തെ പള്ളിയില് അങ്ങനെ പറ്റൂല. മദീനത്തെ പള്ളിയിൽ നമ്മൾ എവിടെക്കുള്ള മാതിരി പെണ്ണുങ്ങൾക്ക് വേറെ സ്ഥലമാണ്, പള്ളിന്റെ ഉള്ളിൽ പെണ്ണുങ്ങൾക്ക് കടക്കാനുള്ള സ്ഥലം വേറെയാണ്, ആണുങ്ങൾക്ക് കടക്കാനുള്ള സ്ഥലം വേറെയാണ്. അപ്പോ വഴി തെറ്റാതിരിക്കാനും പരസ്പരം കൈവിടാതിരിക്കാനും നമ്മൾ സൂക്ഷിക്കണം. ഒരടയാളൊക്കെ വെച്ചിട്ട് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് എത്തിയാൽ മതി, ഞാൻ അവിടെ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് എത്തും എന്നൊക്കെ പറഞ്ഞാൽ മതി. വിശാലമായ പള്ളിയാണ്, മക്കാ പള്ളിയേക്കാളും വിശാലമാണ് മദീന പള്ളി. മദീന പള്ളിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ പങ്കെടുക്കുക, ജുമാ കിട്ടിയെങ്കിൽ ജുമായിൽ പങ്കെടുക്കുക. പിന്നെ റൗള ശരീഫ് മാ ബൈന ബൈതി വമിംബരി റൗളത്തു മിറിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ആ ഭാഗം സ്വർഗപ്പൂന്തോപ്പാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിന് ജാറത്തിലേക്കും നേർച്ചപ്പൂരങ്ങളിലേക്കും നയിക്കുന്ന പുരോഹിതന്മാര്, പുരോഹിതന്മാര് ജനങ്ങളെ വിളിച്ചുകൂട്ടി ഹജ്ജ് ക്ലാസ്സില് എന്റെ ഖബറിന്റെയും പിന്നെ വീട് മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗപ്പൂന്തോപ്പാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കളവ് പറയുകയും ഖബറ് പൂജയെപ്പറ്റി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നറിയുന്നു. ഒരിക്കലും നിങ്ങൾ വഞ്ചിതരാകരുത്. നബിയുടെ വീട് അത് പള്ളിയുടെ ഒരു ചെരുവിലാണ്, ഒരു ഭാഗത്താണ്. ആ വീടിന്റെയും ആ വീട്ടിൽ നബി മരണശേഷം നബിയുടെ ഖബറുണ്ടായെന്ന് മാത്രം. ആയിഷ ബീവിന്റെ വീട്ടിലാണ് നബി മറവ് ചെയ്യപ്പെട്ടത്. അത് അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയായിരുന്നു. അതല്ലാതെ നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഖബർ പള്ളിയിൽ പെട്ടതുമല്ല, അത് വേറെയാണ്. പിൽക്കാലത്ത് തുർക്കി പുരോഹിതന്മാരായ തുർക്കിയിലെ പുരോഹിതന്മാരാണ് ആ ഖബറ് ആ കോലത്തിലൊക്കെ ഉണ്ടാക്കിയത്. എന്നാലും ഖബറ് കെട്ടിപ്പൊക്കിയിട്ടില്ല, അതിന്റെ ചുറ്റുഭാഗത്തും വീടൊക്കെ പിന്നെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത്. ഒരിക്കലും ഖബറിനെ ആരാധിക്കാനോ അതിന് നേരെ കൈ ഉയർത്താനോ പാടില്ല. സാധാരണ ഖബറിന്റെ അടുത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സലാം മാത്രമേ നമുക്കും അവിടെ പാടുള്ളൂ. അപ്പോ നമ്മൾ പള്ളിയിൽ പോയാൽ റൗള ശരീഫ് എന്ന് പറയുന്നത് നബിയുടെ പള്ളി എന്നർത്ഥമാണ്. നബി ഉണ്ടായിരുന്ന കാലത്ത് നബിയുടെ വീട്ടിൽ നിന്ന് കടന്ന് മിമ്പറിന്റെ അവിടെ എത്തുന്നിടത്ത് വരെയുള്ള ആ കുറച്ച് സ്ഥലം, അവിടെ നബി ഇരുന്നതും ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നതും ഉപദേശിച്ചിരുന്നൊക്കെ അതാ റൗള ശരീഫ്. ആ റൗള ശരീഫിൽ ചെന്ന് കുറച്ചുകൂടി നേരം കുറച്ചുനേരം പ്രാർത്ഥിക്കുക, അവിടെ പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളതിനൊക്കെ കൂടുതലൊരു പുണ്യമുണ്ട്. കാരണം റബ്ബി നബി സ്വർഗപ്പൂന്തോപ്പാണ് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, അത് ആണുങ്ങള് നേരെ മുന്നോട്ട് പോയാൽ തിരക്കുള്ള സ്ഥലം കാണാം, അവിടെ പോയിട്ട് നിസ്കരിക്കുക. പണ്ട് അസ്ഹാബ് സുഫത്ത് എന്ന് പറയുന്ന വീടും കുടിയൊന്നും ഇല്ലാത്ത ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലം ഒരു തറയായിട്ട് അവിടെ കാണാം, അവിടെയും ആളുകൾ തിരക്കൂട്ടുന്നത് കാണാം. അവിടെ നിന്നൊരു പ്രത്യേക പുണ്യമുള്ളതല്ല, പക്ഷെ റൗള ശരീഫിൽ പോയിട്ട് രണ്ടരക്കാറ്റ് നമസ്കരിക്കുക, അവിടെ കൊണ്ട് കുറച്ചുനേരം പ്രാർത്ഥിക്കുക, അത് കുറച്ചു നേരം കിട്ടുള്ളൂ, ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ആ റൗള ശരീഫിന്റെ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത്, അത് പള്ളിയാണ്, പള്ളി മിമ്പറിന്റെ മിഹ്റാബ് ഇമാമക്കുണ്ട ഭാഗം, അവിടുന്ന് കൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നബിയുടെ ഖബറിന്റെ അടുത്തുകൂടി ചെന്ന് അസ്സലാമു അലൈക യാ റസൂലുള്ള, അസ്സലാമു അലൈക യാ ഉമറുൽ ഖത്താബ്.
കണ്ടോളി, അതാ ഖബറിന്റെ അടുത്ത്, അത്രയേ ഉള്ളൂ. അതവിടെ ഗ്രില്ലിട്ട് മാറ്റിയത്, അതിന്റെ ഉള്ളില്
ഐസാമീവിന്റെ വീട്ടിൽ നിലത്താണ്, അവിടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല.
അപ്പോ ഈ അടുത്തുകൂടി ഇങ്ങനെ വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലുള്ള, അസ്സലാമു അലൈക യാ ഉമറുൽ ഖത്താബ്, അസ്സലാമു അയാ അബൂബക്കർ സിദ്ദീഖ്,
അസ്സലാമു അലൈക യാ ഉമർ ബിൻ ഖത്താബ്.
മൂന്ന് സ്ഥലം, റസൂല്, അബൂബക്കർ സിദ്ദീഖ്, പിന്നെ
ഉമർ ഖത്താബ്, ആയിഷാ ബീവിന്റെ വീട്ടിൽ അവരെയാണ് മറവ് ചെയ്തത്. ആ സ്ഥലത്ത് പോയിട്ട് അതിന് കൈ ഉയർത്താൻ പോലും പാടില്ല, അതിലെങ്ങനെ നടന്നു പോയിട്ട് പറയാനേ പാടുള്ളൂ. ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് അതിനും പറ്റൂല, നിങ്ങൾക്ക് അതിനു പറ്റൂല. നിങ്ങളാ റസൂലിന്റെ ഖബറൊന്നും കാണാൻ പറ്റൂല, ഖബറി നമുക്കും കാണാൻ പറ്റൂല. വളരെ ദൂരെ നിന്ന് ഇത്രയും അകലെ നിന്നിട്ട് ആ ഗ്രില്ലുകളെ കാണാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്ത് ആയിഷാ ബീവിന്റെ പഴയ വീടിന്റെ അടയാളമൊന്നും അവിടെ ഇല്ല, മണ്ണ് മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. ആ മണ്ണിൽ ഖബറുണ്ട്, അവിടെ അടയാളങ്ങളൊന്നും ഇല്ല എന്നാണ് അത് അറിയുന്ന ആളുകൾ പറയുന്നത്. അപ്പോ അവിടെ പോയിട്ട് സലാം ചൊല്ലി നാം പിന്നെ പുറത്തേക്കേ പോകാൻ പറ്റുള്ളൂ, പള്ളിയിൽ കടക്കാൻ പറ്റില്ല. മദീനത്ത് ചെയ്യാനുള്ള ഒരു കാര്യം അതാ. പിന്നെ മദീനത്ത് നമുക്ക് ചെയ്യാനുള്ള സുന്നത്തായ ഒരു കാര്യം, അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരെ മസ്ജിദ് ഖുബ, നബി മദീനത്തെത്തിയപ്പോ ആദ്യമായി ഉണ്ടാക്കിയ പള്ളി, മസ്ജിദുൽ നുസ്സിസാല തഖ്‌വ എന്ന് പറയുന്ന ഖുബ പള്ളിയിൽ പോയി രണ്ടു റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. നബി എല്ലാ ശനിയാഴ്ചകളും ഖുബ പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്നു. അതാണ് മദീനത്ത് ചെയ്യാനുള്ള ഒരു പുണ്യകർമ്മം. പിന്നെ നമുക്ക് അവിടെ ആ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളൊക്കെ കാണാം. ആയിഷാ ബീവി, ഫാത്തിമ ബീവി, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുഅൻഹും തുടങ്ങിയ സഹാബിമാരെയും സഹാബിയത്തുകളെയും ഇന്നുവരെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയും മറവ് ചെയ്ത ബഖിയുൽ ഖുർഖദ്, ഖുർഖദ് കണ്ടം. ബഖീ എന്ന് പറഞ്ഞ ഒരു കണ്ടം നമ്മളറിയില്ല, മേലെ കണ്ടം താഴെ കണ്ടം, ബഖീ എന്നുള്ള അർത്ഥമുള്ള ബഖിയുൽ ഖുർഖദ് എന്ന് പറയുന്ന അവിടുത്തെ ഖബർസ്ഥാൻ. അവിടെ ആണുങ്ങൾക്ക് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീ വൈന ഇൻഷാഅല്ലാഹു ബികുല്ലാഹി തുന്ന് ചെല്ല, അവിടെ ആ ഖബറൊക്കെ നമുക്കൊന്ന് കാണാം. വെറു ഒരു ചെറിയ കല്ല് മാത്രം വെച്ച മണലിൽ കിടക്കുന്ന കല്ലാണ് ഒരു അടയാളം, ചെറിയ ഒരു അടയാളം മാത്രം. ആയിഷാ ബീവിന്റെയും ഫാത്തിമ ബീവിന്റെയും അന്നത്തെ സഹാബികളെയും ഉമർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടക്കമുള്ള ഖബറുകൾ കാണാം. ഇന്ന് മരിച്ചുപോയ ഇന്നലെ മരിച്ചോലും അവിടെ തന്നെ മറവ് ചെയ്യല് അതിന്റെ അങ്ങേയറ്റത്ത്. അതാണ് അവിടെയുള്ള ഒരു കാഴ്ച, ആ ചരിത്ര പ്രധാനമായ സ്ഥലം. ഖബർസ്ഥാനിലേക്ക് നമ്മളൊക്കെ സിയാറത്തിന് പോകുമ്പോൾ ചെല്ലുന്ന അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീ എന്നുള്ളത് മാത്രം, അതിന്റെ ഇടക്കതിനുള്ളിലേക്ക് ആണുങ്ങൾക്ക് പ്രവേശിക്കാം, പെണ്ണുങ്ങൾക്ക് ദൂരെ നിന്ന് അതാണ് ഖബർസ്ഥാനിന് മാത്രം കാണാം. പിന്നെ നമുക്ക് അവിടെ കാണാവുന്നത് ഉഹുദ് യുദ്ധം നടന്ന സ്ഥലം, ആ മലയും കുന്നും ആ പ്രദേശമൊക്കെ ഒന്ന് പോയിട്ട് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ മരിച്ചു വീണ ആ സ്ഥലങ്ങളും ആ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ കാണാം. ഖന്ദഖ് യുദ്ധം നടന്ന ആ പ്രദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു പാർക്കാണ്, നാലും കൂടിയ റോഡും നല്ല പാർക്കുകളൊക്കെ ഉള്ള സ്ഥലമാണ്, കച്ചവടവും ഒക്കെ ഉള്ള സ്ഥലമാണ് ആ ഖന്ദഖ് യുദ്ധം നടന്നത്. അവിടെ ആ സ്ഥലം നിങ്ങൾക്കൊന്ന് പോയി കാണാം. അതുപോലെ തന്നെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ, മസ്ജിദുൽ ജുമാ എന്നൊക്കെ പറയുന്ന അവിടെയൊക്കെ നിങ്ങൾ അങ്ങനെ ടൂറിസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരും, വേണമെങ്കിൽ നമുക്കൊരു ടാക്സി വിളിച്ചു പോയി കാണാം. ചരിത്ര പ്രസിദ്ധമായ സ്ഥലം മദീനത്ത് എന്നാൽ മദീന പള്ളിയിലെ നമസ്കാരം റൗളാ ശരീഫിൽ വെച്ചുകൊണ്ട് കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക, നബിയുടെ ഖബർ ഒന്ന് സന്ദർശിക്കുക, ആണുങ്ങൾ ഖുബ പള്ളിയിൽ പോയി രണ്ടരക്കാലത്ത് നമസ്കരിക്കുക സുന്നത്ത്. ഇതേ ഉള്ളൂ മദീനത്തെ ഒരു പുണ്യകർമ്മം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ചരിത്രം കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യം തന്നെയാണ്, നമുക്കത് ചെയ്യാം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മദീന പള്ളിയിൽ സുബഹിക്ക് ശേഷം, അതുപോലെ ളുഹറിന് 2 മണിക്ക് ശേഷം അസറിന്റെ ഇടയിലുള്ള സമയം പെണ്ണുങ്ങൾക്ക് റൗളാ ശരീഫിലേക്ക് പോകാനുള്ള അനുമതിയുണ്ട്. അതായത് നബിയുടെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ആ പ്രത്യേക പഴയ കാലത്തുള്ള ആ പള്ളിയുടെ ഭാഗത്തേക്ക് പോയി പ്രത്യേകം അവിടെ പോയി നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഈ സുബഹിന്റെ ശേഷം ഒരു 6:30-7 മണിക്ക് ശേഷമേ പറ്റുള്ളൂ. അതുപോലെ 2 മണിക്ക് ശേഷം പെണ്ണുങ്ങൾക്ക് അവിടെ തുറന്നു കൊടുക്കും. അപ്പൊ ആണുങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കും. അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ കൂട്ടത്തിൽ അങ്ങനെയാണ് പോകുക. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് കിബിലന്റെ നേർക്ക് തിരിഞ്ഞെടുത്ത് അങ്ങനെ പോകേണ്ട മാതിരി നിങ്ങൾക്കും അങ്ങനെയാണ് പോകാം. റൗളാ ശരീഫ് എവിടെയെന്ന് വെച്ചാൽ മദീനത്തെ പള്ളിയിലെ എല്ലാ സ്ഥലത്തും ചുവന്ന കാർപ്പറ്റാണ്. റൗളാ ശരീഫിന്റെ അവിടെ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുള്ള ഒരു വെളുത്ത കാർപ്പറ്റാണുള്ളത്. വെളുത്ത് പറഞ്ഞാൽ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു നിറം വാങ്ങിയിട്ടുണ്ടെങ്കിലും ചുവപ്പല്ല. അപ്പൊ അത് നോക്കിയാൽ മതി, മനുഷ്യന്ന് അവിടെ പോയി പ്രാർത്ഥിക്കാം. പെണ്ണുങ്ങൾക്ക് ഈ 2 സമയത്തെ പറ്റുള്ളൂ. ഇതാണ് മദീന സന്ദർശനം. അപ്പൊ മക്ക അജിന്റെ മുമ്പ് മദീനത്ത് വന്ന് നമ്മൾ തിരിച്ച് മക്കത്തേക്ക് തന്നെ പോവുമല്ലോ. അങ്ങനെ പോകുമ്പോ ദുൽഹുലൈഫ എന്ന് പറയുന്ന ആ പള്ളിയിൽ പോയിട്ട് കുളിച്ച് ഇഹ്റാം ചെയ്ത് ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തുകൊണ്ടായിരിക്കണം പോകേണ്ടത്. രണ്ടാമത്തെ ഉംറ ആദ്യം വന്നപ്പോ നാട്ടിൽ നിന്ന് വന്നപ്പോ നമ്മളൊരു ഉംറ ചെയ്തു, പിന്നെ മദീനത്തേക്ക് പോകുന്ന തിരിച്ചു പോകുമ്പോ നമ്മൾ ഒരു മീഖാത്ത് ഉണ്ട് ദുൽഹുലൈഫ, ആ മീഖാത്ത് കൂടിയാണ് പോകുമ്പോൾ ഇഹ്റാം ചെയ്തുകൊണ്ടാണ് പോകേണ്ടത്, അത് ഉംറക്ക് വേണ്ടിയുള്ള ഇഹ്റാം. അപ്പോൾ നമ്മൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മക്കത്ത് പോയി തവാഫും സഹയും നടത്തണം. ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനത്തേക്ക് പോരുന്നവരാണെങ്കിൽ നേരെ മദീനയിൽ പിന്നെ മദീന ഹജ്ജ് കഴിഞ്ഞ് നേരെ നിങ്ങൾ മക്കത്ത് നിന്ന് പോന്ന് മദീനത്ത് ചെന്ന് മദീനത്ത് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ ജിദ്ദയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഒരു ഉംറ ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, ഈ വർഷം നീ നിങ്ങളെ നേരെ മദീനത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിലോ ആദ്യം മദീനത്ത് കൊണ്ടുപോയി ഇറക്കിയിട്ട് നേരെ ഒറ്റ ഉംറ മക്കത്ത് നിന്നിട്ട് ഉംറക്ക് കണ്ട് വരലുണ്ടാകും, അപ്പോഴും രണ്ടും ഉംറ കിട്ടൂല. അപ്പൊ ഏതായിരുന്നാലും മദീന സിയാറത്ത് അത്രയേ ഉള്ളൂ, പ്രത്യേകമായി ചെല്ലാനും പഠിക്കാനും ഇബാറത്തൊന്നും നമ്മളെ നിസ്കാരം എന്ന് പറയുമ്പോൾ നല്ല അതില്ല. 40 വക്ത് മദീനത്ത് വേണം എന്ന് പറയുന്നത് ശരിയല്ല. ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ പഠിച്ചുവല്ലോ, അതിൽ ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്കിനി വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. അള്ളാഹു തആല മഖ്ബൂലും മബ്റൂറുമായി കൃത്യമായ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മാതിരി ഹജ്ജ് ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ മടങ്ങി വരാനും ആ ഹജ്ജിന്റെ വെളിച്ചത്തിലും ആ ഹജ്ജിന്റെ വിശുദ്ധിയിലും മരണം വരെ നിലനിൽക്കാനും ഭൂമിയിൽ അള്ളാഹു നമ്മളെ വിരുന്നു കിട്ടിയതുപോലെ പരലോകത്തും സ്വർഗലോകത്ത് അള്ളാഹു തആല നമ്മളെയെല്ലാം നമ്മുടെ മക്കളെയും വിരുന്നു കൂട്ടുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ഹജ്ജിമാരായ ആളുകൾ നിങ്ങൾ അവിടെ എത്തുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ സമുദായത്തിനു വേണ്ടിയും നമ്മൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു.